നിങ്ങളുടെ ശുശ്രൂഷയിൽ കൂടിയും സ്നേഹത്തിൽ കൂടിയും ദൈവം ഞങ്ങൾക്കായി തന്നിരിക്കുന്ന ഉപകാരങ്ങൾക്കായുള്ള നന്ദിയെ ഈ സമയത്ത് ഒരു ചെറിയ രീതിയിൽ കാണിക്കുന്നതിനായി ഈ ചെറിയ സമ്മാനം നിങ്ങൾക്കായി നൽകുന്നു. നന്ദിയുണ്ട് സഹോദരൻ നെവിൽ. വളരെയധികം നന്ദിയുണ്ട് സഹോദരൻ നെവിൽ. കൂടാതെ സഭയോട് നന്ദി പറയുന്നു. എന്താണ് ഇതിന്റെ അകത്തുള്ളതെന്ന് മാത്രം അറിയില്ല, എന്നാൽ എന്റെ പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങൾ എനിക്ക് വേണ്ടി അർത്ഥമാക്കിയിരിക്കുന്നതും എനിക്ക് വേണ്ടി ചെയ്തിരിക്കുന്നതുമായ സകല കാര്യങ്ങളെയും ഞാൻ അതിയായി പ്രശംസിക്കുന്നു. അത് നിങ്ങൾക്ക് വേണ്ടി ആയിരുന്നില്ലെങ്കിൽ പിന്നെ ഞാനൊന്നുമായിരുന്നില്ല. ദൈവം എനിക്ക് നൽകിയ സന്ദേശത്തെ വിശ്വസിക്കാനായി ആരെങ്കിലും ഇല്ലെങ്കിൽ പിന്നെ അത് പ്രസംഗിച്ചതുകൊണ്ട് യാതൊരു ഉപകാരവുമില്ല. അത് നമ്മൾ രണ്ടുപേർ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതായിരിക്കണം. അതിനാൽ ഇതിനെ ഞാൻ വളരെയധികം പ്രശംസിക്കുന്നു. നമ്മുടെ സഭയിൽ അത് കുറഞ്ഞായാലും കൂടിയായാലും നമ്മുടെ ഇടയിൽ ഒരു നർമ്മബോധം എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുന്നു. ഞാൻ പിന്നിലെ മുറിയിൽ കൂടി കുറച്ചുനേരം മുമ്പ് അകത്തേക്ക് കടക്കുമ്പോൾ ആരോ ഒരു പൊതിക്കെട്ട് എന്റെ കയ്യിൽ തന്നിട്ട് നിങ്ങളിത് പ്രസംഗപീഠത്തിൽ വെച്ച് സഹോദരൻ നെവിലിന് സമ്മാനിക്കുക എന്ന് പറഞ്ഞു. അദ്ദേഹത്തോടുള്ള എന്റെ അനുഭൂതിയുടെ അഭിനന്ദനമായും കൂടാതെ ഈ സഭയുടെ കൂട്ടായ്മയും ഈ വർഷം ഞങ്ങൾക്ക് വേണ്ടി എന്താണോ അർത്ഥമാക്കിയിരിക്കുന്നത് അതിനായും, അതുപോലെ കഴിഞ്ഞുപോയ കാലങ്ങളിൽ ഒരു പാസ്റ്ററായും വരുവാനിരിക്കുന്ന വളരെയധികം വർഷങ്ങൾ അദ്ദേഹം നമ്മുടെ പാസ്റ്ററായി തുടരുമെന്ന് ആശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞാനും ഈ സഭയും സഹോദരൻ നെവിലിന് ഇതൊരു അടയാളമായി സമ്മാനിക്കുന്നു.
And I truly this morning feel deep down in my soul that every last one of us are deeply grateful to Brother Branham for what he has meant to us in his ministry. And may God prosper him and bless him as he goes on for the Lord this year. It's my earnest prayer. Thank you very much. Certainly appreciate it. All right.
The little children.
All right, I think the little fellows now are to go to their their rooms.
കൊച്ചു കുട്ടികൾ ഇപ്പോൾ അവരുടെ മുറിയിലേക്ക് പോകേണ്ട സമയമായിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ ആൺകുട്ടികളും പെൺകുട്ടികളുമായി നിങ്ങൾ ഇന്ന് രാവിലെ സമയം ആ മുറിയിൽ ബഹളം കൂട്ടാതെ ഇരുന്നു കൊള്ളണം. കാരണം യോഗത്തിന് ശേഷം നിങ്ങളുടെ ആനന്ദത്തിന് വേണ്ടി ഇവിടെ എന്തോ ഒരു കാര്യം ഉണ്ടായിരിക്കുന്നു എന്ന് ഓർത്തുകൊള്ളുക. ഇപ്പോൾ പ്രായപൂർത്തിയായവർ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ചെറുപ്പക്കാരുടെ എണ്ണം കൂടിയിരിക്കുന്നത് കാണാം. അതുകൊണ്ട് ഒരു പുതിയ പള്ളി ഉണ്ടാക്കി കിട്ടുന്നതുവരെ നാം ഉത്കണ്ഠയോടെ കാത്തിരിക്കുകയാണ്. അവിടെ നമുക്ക് വ്യത്യസ്തമായ ക്ലാസുകൾ എടുക്കാൻ കഴിയുന്നത് നമ്മുടെ സഹോദരിയായ സഹോദരി ആർണോൾഡിന് കരങ്ങൾ നിറയെ, കൈകൾ നിറയെ എന്നല്ല, എന്നാൽ കരങ്ങൾ നിറയെ എന്നാകുന്നു. എന്റെ മകൾ എന്നോട് പറഞ്ഞു, ഡാഡി, സഹോദരി ആർണോൾഡിന് അത് വളരെ കഷ്ടമേറിയ കാര്യമായിരിക്കുന്നു. എന്നാൽ ഞങ്ങൾ മനസ്സിലാക്കുന്ന ഭാഷയിൽ അവർ സംസാരിക്കും. അത് കഴിയുമ്പോൾ ഈ കൊച്ചുകുട്ടി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയും പിന്നെ അവർക്കത് അവരുടെ ജോലി നിർത്തിയിട്ട് അവരെ ശരിയാക്കുകയും
വേണം.
അതിനാൽ ഒരൊറ്റ സ്ത്രീക്ക് തന്നെ സകല ക്ലാസുകളും നോക്കുന്നത് കഠിനമായ കാര്യമാകുന്നു. അതിനാൽ നമ്മുടെ ആവശ്യത്തിന്റെ ഈ നാഴികയിൽ അവർ ചെയ്യുന്നതായ നല്ല സഹകരണങ്ങൾക്കായി നാം അവരെ പ്രശംസിക്കുന്നു. കർത്താവ് അവരെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് അനുവദിക്കുന്ന പക്ഷം ഏതെങ്കിലും ഒരു ദിവസം നമുക്കൊരു നല്ല വലിയ കൂടാരം ഇവിടെ ഉണ്ടായിട്ട് അതിനുള്ളിൽ എല്ലാ തരത്തിൽപ്പെട്ട ക്ലാസ് മുറികളും ഉണ്ടായിരിക്കാൻ കഴിയുമെന്ന് നാം ആശിക്കുന്നു. കൂടാതെ ഇവിടെയുള്ള പ്രസംഗപീഠത്തിനപ്പുറത്തായി ഈ വശത്തായിട്ട് കണ്ണാടി കൊണ്ടുള്ള ഒരു ശിശുഗൃഹവും അവിടെ കൊച്ചുകുട്ടികൾക്കായി കമ്പിളി തുണികളും അവരെ സംരക്ഷിക്കുന്നതിനായി ഒരു പരിശീലിക്കപ്പെട്ട പരിചാരികയും ഉണ്ടാകുന്നതാണ്. അതിനാൽ ഈ കുട്ടികൾ നടക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുകയും മറ്റും ചെയ്യുന്നത് യോഗത്തിന് യാതൊരു തടസ്സങ്ങളെയും ഉണ്ടാക്കുകയില്ല. ഈ കുട്ടികൾ അടങ്ങിയിരിക്കാത്തവരാണ്. അവരത് മനസ്സിലാക്കുന്നില്ല. നമുക്കവരെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അവർക്ക് നമ്മെ മനസ്സിലാക്കാൻ കഴിയില്ല. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ശരിയായിട്ടുള്ള ഒരു സ്ഥാനത്തെ ഉണ്ടാക്കുന്നതിന് കർത്താവ് നമ്മെ ഇടയാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് വലിയ അലങ്കാരത്തോടുകൂടി ഒന്നായിരിക്കാതെ ഒരു നല്ല പള്ളിയായിരിക്കും. നാം അതിനുവേണ്ടി ഇപ്പോൾ കാത്തിരിക്കുന്നു. ഇപ്പോൾ എനിക്കും സഹോദരൻ നെവിലിനും ഇത് മേൽക്കുപ്പായത്തിന്റെ തുണിയാണ് തന്നിരിക്കുന്നതെന്ന് ഞാൻ വെറും ഒരു ഊഹമെടുക്കുകയാണ്. എനിക്കറിയില്ല സഹോദരൻ നെവിൽ അതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് തീർച്ചയല്ല. കാരണം അത് കണ്ടിട്ട് ഒരു മേൽക്കുപ്പായത്തിന്റെ പൊതി പോലെയുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾക്കും അതുപോലെ തോന്നുന്നില്ലേ? ഇതൊന്നുകിൽ മേൽക്കുപ്പായമോ അല്ലെങ്കിൽ അതിനുള്ള തുണിയോ ആണ്. അത് രണ്ടും കണ്ടിട്ട് ഒരുപോലെയുള്ളതിനാൽ ഇവിടെ പക്ഷാഭേദമില്ല എന്നുള്ള കാര്യം തെളിവായി കാണപ്പെടുന്നു. അതുകൊണ്ട് എനിക്കൊരു മേൽക്കുപ്പായമുണ്ട്. ഇതൊരു മേൽക്കുപ്പായമല്ല, നിങ്ങൾക്ക് വരണമുണ്ട്. അതിനാൽ ഇത് അതിനുള്ള സൂട്ടായിരിക്കണം. അത് ഇതിനുവേണ്ടി ഞങ്ങൾ അത്രമാത്രം അഭിനന്ദിക്കുന്നു.
And I am
പാസ്റ്റർമാരും ഇടയന്മാരുമായിരിക്കെ എനിക്ക് തീർച്ചയാണ് ഒരു പാസ്റ്റർ എന്ന് വെച്ചാൽ ഇടയൻ എന്ന് അർത്ഥമാകുന്നു. ആടുകളെ മേയ്ക്കുന്നവനാണ്. നിങ്ങൾ ഓരോരുത്തരോടും ഞങ്ങൾ വളരെ നന്ദിയുള്ളവരാണെന്നുള്ളത് ഒരു തീർച്ചയായ കാര്യമാണ്. കാരണം ഇത് നിങ്ങളുടെ ദൈവം വിചാരങ്ങളും കാശുമാണ് ഈ സമ്മാനത്തെ ഇന്ന് രാവിലെ ഞങ്ങൾക്ക് നൽകുവാനിടയാക്കിയത്. അതുകൊണ്ട് ദൈവത്തിന്റെ അനുഗ്രഹത്തിൽ കൂടി ഞങ്ങൾ ഞങ്ങളെ തന്നെ നിങ്ങളുടെ പാസ്റ്ററായും നേരായ മാർഗത്തിൽ നിങ്ങളെ നയിക്കുന്നതിന് ഞങ്ങൾക്ക് കഴിയാവുന്നതെല്ലാം ചെയ്യാമെന്ന് ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുകയും ചെയ്യുന്നു. പലപ്പോഴും പല കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ സംസാരിക്കുന്നത് മനസ്സിലാക്കാൻ കഠിനമായിരിക്കും. എന്നാൽ ഒരു മാർഗദർശകരെ പോലെ നിങ്ങളെ ആ സ്ഥാനത്തേക്ക് നടത്തുവാൻ ശ്രമിക്കുന്നതിന് വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. അതിനാൽ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ നിങ്ങൾ ഞങ്ങളെ അതിനായി അത്രമാത്രം വിലമതിക്കുന്നതായിരിക്കും. കാരണം നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഞങ്ങൾ ഞങ്ങളെ തന്നെ പരിഗണിക്കാതെ അത് ഞങ്ങളുടെ സ്വന്തം വിചാരങ്ങളായിരിക്കാതെ പരിശുദ്ധാത്മാവത് ചെയ്യുന്നതിനായി ഞങ്ങളെ നയിക്കുന്നത് പോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കുന്നു. അതാണ് ഞങ്ങളുടെ പരിശ്രമമായിരിക്കുന്നത്. അതുകൊണ്ട് പാസ്റ്ററും ഞാനും അതേ കാര്യം തന്നെ ചെയ്യാൻ ഇപ്പോഴും പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നു. സൂര്യപ്രകാശത്തെ കാണുന്നതിനായി നാം വളരെ നന്ദിയുള്ളവരാകുന്നു. ക്രിസ്തുമസിന് പുറത്തിറങ്ങി ഉടുപ്പിന്റെ കൈമടക്കി വെച്ചുകൊണ്ട് തന്റെ കാറിന്റെ കണ്ണാടി കഴുകാൻ തുടക്കാൻ മാത്രം ഒന്ന് കഴിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ സഹോദരനായ ഡോക് ഫ്ലോറിഡയിലുള്ള സഹോദരൻ ഫ്രാങ്കി വെബറിന് കത്തയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അവനും അതേ കാര്യം തന്നെ ചെയ്യുകയായിരുന്നു. അത്രമാത്രം ചൂടായിരുന്നു. നിങ്ങൾക്കറിയാമോ, സൂര്യപ്രകാശത്താൽ ഫ്ലോറിഡ എപ്പോഴും പ്രയാസത്തിലാണ്. എപ്പോഴും ഫ്ലോറിഡയിലേക്ക് നോക്കിയിട്ട് അത് ഇന്ത്യാനയിലേക്ക് വന്ന് എല്ലാ കാര്യങ്ങളും ഇവിടെ എപ്രകാരം അതിനോടൊപ്പം ആയിരിക്കുന്നു എന്നുള്ളതൊന്ന് കാണേണ്ടതായിട്ട് തന്നെയുണ്ട്. നിങ്ങൾ അങ്ങനെ വിചാരിക്കുന്നില്ലേ? അതുകൊണ്ട് ഇന്ന് രാവിലെ കുറച്ച് നേരത്തേക്ക് അത് നമുക്ക് ചെറിയൊരു സന്ദർശനം തരുന്നതിൽ നാം സന്തോഷമുള്ളവരാണ്. എന്നാൽ ഇതിനെല്ലാം ഉപരിയായി ദൈവപുത്രന്റെ വെളിച്ചത്തിനായി നാം നന്ദിയുള്ളവരാകുന്നു. അത് നമുക്ക് പരമാനന്ദ വെളിച്ചം തരുന്നു. ഇപ്പോൾ കടന്നു വന്നിരുന്ന ആ കൊച്ചുകുട്ടി അതിന്റെ മാതാപിതാക്കളോടൊപ്പം ഇരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ഞാൻ അതിശയപ്പെടുന്നു. അല്ലെങ്കിൽ ആ കുട്ടി പിന്നിലുള്ള സൺഡേ സ്കൂൾ ക്ലാസ്സിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? സഹോദരൻ ടെയ്ലർ ഈ കുട്ടി ആ മുറിയിലേക്ക് വഴി കാണിക്കുമോ? അത് നന്നായിരിക്കുന്നു. ചിലപ്പോൾ അവരവരുടെ സ്വന്തപ്പെട്ടവരോടൊപ്പം ഇരിക്കാൻ ഇഷ്ടപ്പെട്ടിരിക്കാം എന്നുള്ളത് നിങ്ങൾക്കറിയാമോ? അവർക്ക് അവരുടേതായ സാധാരണ കാര്യങ്ങൾ അവൻ സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നതുണ്ടായിരിക്കും. കൂടാതെ അതിപ്രകാരമായിരിക്കുന്നു. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ 8, 9, 10, 12 വയസ്സുള്ള ഒരു പെൺകുട്ടി എപ്പോഴും അമ്മച്ചിയുടെ ചുറ്റുമായി നടക്കുന്നത് കാണുകയാണെങ്കിൽ അവിടെ എന്തോ ഒരു കുഴപ്പമുണ്ട്. കാരണം അവരുടെ പ്രായത്തിന് തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. അമ്മച്ചിയുടെ കയ്യിൽ എവിടെയോ ഒരു കൂടി മിഠായി വെച്ചിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. അതിൽ അവൾക്ക് കൈയിടാൻ കഴിയും. അവളുടെ വലിയ കണ്ണുകൾ ആ ഒരു കൂടി മിഠായിക്ക് വേണ്ടി മാത്രം നോക്കി പ്രസന്നമായിരിക്കുന്നു. കാരണം അവർക്ക് തമ്മിൽ പൊതുവായി സംസാരിക്കാൻ യാതൊന്നും തന്നെയില്ല. അവളെ ചുണ്ടി പിടിപ്പിക്കുകയും കുഞ്ഞു കളിപ്പിക്കുകയും അല്ലാതെ യാതൊന്നും കഴിയില്ല. എന്നാൽ ആ രീതിയിൽ അതായിരിക്കുന്നു. അതിനായി നാം സന്തോഷമുള്ളവരാണ്. അത് കഴിഞ്ഞ് ഞാൻ ഈ പ്രസ്താവന നടത്തുകയാണ്. ഞാനിത് ഒരുവട്ടം കുഞ്ഞാടും കുറുപ്രാവും എന്ന സന്ദേശത്തിൽ ചെയ്തിരുന്നു. അവർക്ക് പൊതുവായ കാര്യങ്ങളുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അവർക്ക് അവരുടേതായ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ കഴിയും. മെസോണിക് ലോഡ്ജുകാർക്ക് മേസൺസ് ലോഡ്ജിലെ സഹോദരന്മാർക്ക് സംസാരിക്കുന്നതിനായി അവരുടേതായ കാര്യങ്ങളുണ്ട്. ഓഡ് ഫെലോസ് ലോഡ്ജിലെ സഹോദരന്മാർക്കുമുണ്ട്. ജർമ്മനിക്കാർക്ക് മറ്റൊരു ജർമ്മൻകാരനോട് സംസാരിക്കുന്നതിനായി കാര്യങ്ങളുണ്ട്. ജർമ്മനിക്കാർ ഇവിടെ വെച്ച് കണ്ടുമുട്ടുമ്പോൾ അവരുടെ ദേശത്തെ വീട്ടുകാര്യങ്ങളെക്കുറിച്ച് പറയുന്നതിനായിട്ടുണ്ട്. ഇറ്റലിക്കാർക്ക് അവരുടേതായ കാര്യങ്ങൾ തമ്മിൽ പറയാനുണ്ട്. ക്രിസ്ത്യാനികൾക്ക് അവരുടേതായ കാര്യങ്ങൾ പറയാനുണ്ട്. ആ കാരണത്താലാണ് നാം ക്രിസ്തുവേശുവിൽ ഇതുപോലെയുള്ള സ്വർഗീയ സ്ഥാനങ്ങളിൽ ഒരുമിച്ച് കൂടുന്നത്. കാരണം നാം ഒരേ ദേശത്തെ പൗരന്മാരാകുന്നു. നാം ഈ ലോകത്തിൽ അപരിചിതരും തീർത്ഥാടകരുമാകുന്നു. ആ കാരണത്താൽ നാം ഈ ശബത്ത് ദിവസം രാവിലെയും പ്രാർത്ഥനാ യോഗങ്ങളിലും തമ്മിൽ ഒരുമിച്ച് കൂടാൻ ഇഷ്ടപ്പെടുന്നു. കാരണം നമുക്ക് നമ്മുടേതായ പൊതുവായ കാര്യങ്ങൾ സംസാരിക്കുന്നതിനായിട്ടുണ്ട്. നാം ഇഷ്ടപ്പെടുന്നതായ നമ്മുടെ കർത്താവിന്റെയും അവന്റെ പ്രവൃത്തികളുടെയും പൊതുവായ കാര്യങ്ങളെക്കുറിച്ച് നാം തമ്മിൽ സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നു. ആരോ അവരുടെ ഹൃദയത്തിൽ എന്തോ ഒരു കാര്യമായി എരിയുകയാണ്. കർത്താവ് അവരെ സുഖപ്പെടുത്തുകയും കർത്താവ് എന്താണ് ചെയ്തിരിക്കുന്നതെന്ന് കാണിക്കുന്നതിനായി അവരെ തന്നെ ഇവിടെ സന്നിഹിതരാക്കാൻ ആഗ്രഹിക്കുകയുമാണ്. ആരോ ഒരു മഹത്തായ അനുഗ്രഹത്തെ പ്രാപിക്കുകയും ആ അനുഗ്രഹത്തെ മറ്റാരെങ്കിലുമായി കൂട്ടായ്മ ചെയ്യുന്നതിനായി പള്ളിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുകയുമാണ്. നോക്കൂ, ആ കാരണത്താലാണ് നമുക്ക് പൊതുവായ കാര്യങ്ങൾ ഉള്ളത്. ശ്രവണേന്ദ്രിയ വസ്തുക്കൾ നല്ല അവസ്ഥയിലാണെന്ന് ഇന്ന് രാവിലെ പള്ളിയിൽ കാണപ്പെടുന്നു. എനിക്കങ്ങനെ തോന്നുന്നു. എനിക്ക് തീർച്ചയല്ല. എന്നാൽ ഇവിടെ അത്രയധികം മുഴക്കമുണ്ടായിരിക്കുന്നു.
സോ ഗ്ലാഡ് ഫോർ ദി
results of last week's
കഴിഞ്ഞയാഴ്ചയിലെ ഉണർവിന്റെ ഫലങ്ങൾക്കായി ഞാൻ വളരെയധികം സന്തോഷമുള്ളവനാകുന്നു. അത് പ്രാദേശികമായ ഒരു ഉത്തേജനമല്ല, എന്നാൽ അത് ചുറ്റുപാടുമായിട്ട് വിവിധ ദേശങ്ങളിൽ നിന്നും കർത്താവ് വളരെ നന്മയുള്ളവനായിരുന്നു എന്നതിനെക്കുറിച്ച് ഞങ്ങൾക്ക് കേൾക്കാനിടയായി. ആ ചുരുക്കമായ സമയം കൊണ്ട് നാം പഴയ പാലങ്ങളെ കത്തിക്കുകയും മറ്റുള്ള കാര്യങ്ങളെ തയ്യാറാക്കുകയും കർത്താവിലേക്ക് പ്രവേശിക്കുകയും അനുഗ്രഹങ്ങളെ പ്രാപിക്കാൻ തയ്യാറാകുകയും ചെയ്യാനിടയായെങ്കിൽ നാം അത് തുടർന്നു പോകാനിടയാക്കിയിരുന്നെങ്കിൽ എന്തായിരുന്നേനെ.
Just keep pouring on more material.
അതുകൊണ്ട് നാം അത് കെട്ടുപോകാനിടയാകാതെ യേശു ക്രിസ്തു ജീവിക്കുകയും നമ്മുടെ ഹൃദയങ്ങളിൽ ഒരു തീ എരിയുകയും ചെയ്യുന്നുവെന്ന് ചുറ്റുപാടുമുള്ള യോഗത്തിന് അതിന്റെ പുക കൊണ്ടുള്ള അടയാളം കൊടുക്കുന്നതുവരെ അതിലേക്ക് കൂടുതൽ വസ്തുക്കളെ നമുക്ക് പകർന്നുകൊണ്ടിരിക്കാം. ഞാൻ എന്നെ തന്നെയും എന്റെ ഭാര്യയും എല്ലാവരും പുതുതായി സമർപ്പണം ചെയ്യപ്പെട്ടതിന് ശേഷം ഞങ്ങളുടെ വീട്ടിലെ സംഗതികളെല്ലാം അത്രമാത്രം വ്യത്യസ്തയോടുകൂടിയാകുന്നത് ഞങ്ങൾ ശ്രദ്ധിച്ചിരുന്നു. ഞങ്ങൾ സങ്കോചാവസ്ഥയിലായിട്ട് ഞങ്ങൾക്ക് ഇത് കിട്ടുകയില്ല, ഞങ്ങൾക്ക് അത് കിട്ടുകയില്ല എന്ന് നേരത്തെ ആയിരുന്നതുപോലെ പേടിച്ചും തുള്ളിയുമായിരുന്നില്ല. ഞങ്ങൾ നേരെ അതിനുവേണ്ടി ശാന്തമായി പോവുകയും കൂടുതൽ പ്രാവർത്തികമാക്കി പ്രാപിക്കുകയുമായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഒരു പുതുവർഷം വരുന്നു. നാം പുതിയ താളുകളെ മറിക്കുന്നതിൽ വിശ്വസിക്കുന്നില്ല, പഴയതിനെ കത്തിച്ചു കളയുന്നതിൽ നാം വിശ്വസിക്കുന്നു.
Keep yourself consecrated.
അതുകൊണ്ട് നിങ്ങളെ തന്നെ ഈ വരുന്ന വർഷത്തിൽ ദൈവത്തോട് കൂടുതലായി സമർപ്പിച്ചുകൊള്ളുക. കർത്താവ് നമുക്ക് വേണ്ടി എന്ത് ചെയ്യുമെന്ന് നമുക്കറിയില്ല. എന്നാൽ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഞങ്ങൾ നന്ദിയുള്ളവരാണ്. എല്ലായിടത്തുമുള്ള ക്രിസ്തുവിന്റെ ശരീരത്തിലെ ഓരോ അംഗങ്ങൾക്കുമായി ഞാൻ ദൈവത്തോട് വളരെ നന്ദിയുള്ളവനാകുന്നു. വിശ്വാസത്തിന്റെ വിവിധ മേഖലകളിലും അവർ എന്നോട് എത്രമാത്രം യോജിക്കാതിരുന്നാലും അതൊരു കാര്യമല്ല. ഞാനപ്പോഴും ആർക്കെങ്കിലുമായി വളരെ നന്ദിയുള്ളവനാകുന്നു. അവർ തിരുവെഴുത്തിൽ നിന്നും ഒരു സ്വല്പം തെറ്റിയിരിക്കുന്നുവെന്ന് ഞാൻ ചിന്തിക്കാനിടയായാലും അവർ വിശ്വസിക്കുന്നതിനു വേണ്ടി ദൃഢമായി നിൽക്കുവാൻ അപ്പോഴും ഞാൻ ശ്രമിക്കുന്നു. ഞാൻ തീർച്ചയായും ആ സഹോദരന്മാരോടൊപ്പം സഹിക്കുവാനും എന്റെ തെറ്റുകളിലും കാര്യങ്ങളിലും അവർ എന്നോടൊപ്പം സഹിക്കുവാനും ആഗ്രഹിക്കുന്നു. കാരണം നമ്മൾ ആരും തന്നെ സമ്പൂർണരല്ലോ.
But in the message the other evening when I spoke of
എന്നാൽ കഴിഞ്ഞ ദിവസം വൈകിട്ടത്തെ എന്റെ സന്ദേശത്തിൽ ദൈവം പെന്തിക്കോസ്റ്റ് നാളിൽ സമയത്തിന്റെ കവലയിൽ അല്ലെങ്കിൽ ഒരു തീരുമാനമെടുക്കേണ്ടതായ കൂടിയാലോചനയുടെ സമയത്ത് സ്വയം അവനെ തന്നെ ഭാഗിച്ചതിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. എങ്കിൽ പുതിയ ക്രിസ്തീയ സഭ ഏത് തരത്തിൽപ്പെട്ട ഒരു സഭയായിരിക്കണം, കൂടിയാലോചന അതിനുവേണ്ടിയാണ് നടത്തപ്പെട്ടത്.
And we find that in that book of Acts, the second chapter, we find the kind of a church that was decided on.
അങ്ങനെ തീരുമാനിക്കപ്പെട്ട ഒരു സഭയെ പ്രവൃത്തികളുടെ രണ്ടാം അധ്യായത്തിൽ നാം കാണുന്നു. അത് ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ ഏത് തരത്തിൽപ്പെട്ട സഭയാകുമെന്നും സഭ എന്തായിരിക്കുമെന്നും സഭയുടെ പ്രതികരണം എന്തായിരിക്കുമെന്നും കണ്ടിരുന്നു.
And I'm earnestly contending.
ഞാൻ ഇഷ്ടപ്പെടുന്നു. പെന്തക്കോസ്ത് നാളിൽ ഒരിക്കലായി സ്ഥാപിക്കപ്പെട്ട ആ സഭയ്ക്ക് വേണ്ടി സകല പ്രയത്നവും ചെയ്ത് ഞാൻ പോരാടുന്നു. അന്നത് വിചിത്രമായതായിരുന്നു, ഇന്നും അത് വിചിത്രമായതാകുന്നു. ഈ ഭൂമിയിൽ പാപം ഉണ്ടായിരിക്കുന്നിടത്തോളം അത് അപ്രകാരം തന്നെ ആയിരിക്കും. ഒരു പോരാട്ടം പോരാടേണ്ടിയിരിക്കും എന്നു. അത് നമ്മുടെ ശത്രുവിന് വിചിത്രമാകുന്നു. എന്നിരിക്കലും ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്നതായ കാര്യങ്ങൾക്കായി നാം സകല പ്രയത്നവും ചെയ്ത് പോരാടുന്നത് ദൈവത്തിന് വിലയേറിയ കാര്യമാകുന്നു. സഹോദരൻ നെവിൽ അറിയിപ്പുകളെ നടത്തിയിരിക്കുന്നതായി ഞാൻ ഊഹിക്കുന്നു. ഈ ആഴ്ചയിൽ വീട്ടിലായിരിക്കെ പ്രാർത്ഥനയിൽ കൂടി ദൈവമുഖം തേടുവാൻ ഞാൻ അധികമായി ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ സഹായത്താൽ ഈ വരുന്ന വർഷം അവൻ എന്നെ സഹായിക്കുകയാണെങ്കിൽ മാത്രം ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെയും ചെയ്തിട്ടുള്ളതിലും കൂടുതൽ കഠിനമായി ഞാൻ ആഞ്ഞുകൊണ്ട് പോരാടുവാൻ ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ അധിക പ്രവർത്തനങ്ങളും വിദേശ മേഖലയിലായിരിക്കും. അത് ഹൈറ്റിയിലും ദ്വീപുകളിലും തെക്കേ അമേരിക്കയിലും ആഫ്രിക്കയിലും ഏഷ്യയിലും കൂടാതെ ഇന്ത്യയിലും പിന്നെ സ്കാൻഡിനേവിയയിലും ആയിരിക്കും. കർത്താവ് അനുവദിക്കുന്ന പക്ഷം അതെല്ലാം ഈ ആഴ്ചയിൽ തീരുമാനിക്കപ്പെട്ടിരിക്കും. ആ കാരണത്താൽ എന്തെങ്കിലും ചെയ്യുന്നതിനോ എവിടെയെങ്കിലും പോകുന്നതിനോ കർത്താവിനെ അയച്ചിട്ട് ഞാൻ നയിക്കപ്പെടുമ്പോൾ, പിന്നെ ഞാൻ വിമാനത്തിൽ നിന്നും ആ മണ്ണിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ആരെങ്കിലും വന്നിട്ട് പറയും, ഓ, ആ സഭാ സംഘടനക്കാർ പങ്കെടുക്കുന്നില്ല, ഇതങ്ങനെയായിപ്പോയി, അല്ലെങ്കിൽ ഇങ്ങനെയൊരു തെറ്റുപറ്റിപ്പോയി, അല്ലെങ്കിൽ ഞങ്ങൾക്കിത് ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ ഈ യോഗം നടത്താൻ അധികാരികൾ അനുവദിക്കുന്നില്ല എന്ന് പറയും. അപ്പോൾ ഞാൻ കർത്താവിന്റെ നാമത്തിൽ വരുന്നു എന്ന നിലപാട് എനിക്കവിടെ എടുക്കാൻ ഇഷ്ടപ്പെടുന്നു.
I know that's the devil then.
അത് സാത്താനാണെന്ന് എനിക്കറിയാം. അത് ഞാൻ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തതല്ല, ഞാൻ അതിനായി നയിക്കപ്പെട്ടിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ തോളുകൾ ആ ചക്രത്തിന്മേൽ വെച്ചുകൊണ്ട് ആഞ്ഞു പോരാടുവാൻ നിങ്ങൾക്ക് കഴിയും. ഇപ്പോൾ നാം ഈ പുസ്തകം തുറന്ന് വായിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ദൈവത്തോട് ഇത് തുറക്കുന്നതിനായി അപേക്ഷിക്കാം. ഇന്ന് രാവിലെ ഈ സന്ദേശം സഭയ്ക്ക് തരുന്നതിനുള്ള കാരണത്തെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് സഭയോടുള്ള എന്റെ ക്രിസ്തുമസിന്റെ സന്ദേശമാണ്. അതിനെക്കുറിച്ച് ഞാൻ എന്താണ് വിശ്വസിക്കുന്നത് എന്നുള്ളതിനെ പറ്റി പരിശുദ്ധാത്മാവ് വിട്ടുതരുവാനിടയാക്കട്ടെ. അത് തിരുവെഴുത്തിൽ എത്ര നന്നായി എഴുതപ്പെട്ടിരുന്നാലും ഒരു വ്യക്തി അത് എത്രമാത്രം മനസ്സിലാക്കിയിരുന്നാലും അത് ജനങ്ങൾക്ക് കൊടുക്കുന്നതിന് വേണ്ടി അപ്പോഴും പരിശുദ്ധാത്മാവിനോട് ആശ്രയിച്ചിരിക്കണം. നിങ്ങൾ വിവിധപരമായ ക്രിസ്തുമസിന്റെ കഥകളും പ്രക്ഷേപണങ്ങളും ക്രിസ്തുമസ് സന്ദേശങ്ങളും കേട്ടുകഴിഞ്ഞിരിക്കുകയും ചെയ്തിരിക്കെ ഇത് ക്രിസ്തുമസിന് ശേഷമുള്ള ഒരു അദ്വിതീയമായ കാര്യമാകുന്നു. എന്നിരിക്കലും ദൈവം ഇത് എന്റെ ഹൃദയത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു. ഇപ്പോൾ അവന്റെ സന്നിധിയിലും അവന്റെ നീതിയുടെ നിഴലിനും കീഴിലുമായി അവനോട് കരുണയെ അപേക്ഷിക്കുന്നതിനായി ഒരു നിമിഷത്തേക്ക് നമ്മുടെ തലകളെ വണങ്ങാം.
Oh God, our blessed Savior and Father, we are approaching Thy throne of mercy. In the name of
Lord Jesus Christ, ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട പിതാവും രക്ഷിതാവുമായവനെ, അവിടുത്തെ കരുണയുടെ സിംഹാസനത്തെ ഞങ്ങൾ സമീപിക്കുന്നു. അങ്ങയുടെ പുത്രനായ കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാവിലെ ഞങ്ങളെ തന്നെ നിനക്ക് സമർപ്പിക്കുകയും ഞങ്ങളുടെ പ്രാർത്ഥനകളെയും നീ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കുമായി ഞങ്ങളുടെ കൃതജ്ഞതയും അർപ്പിക്കുന്നു. വിശേഷിച്ചും ഈ കഴിഞ്ഞ ആഴ്ചയിൽ ജനങ്ങൾ വിശന്നിട്ട് ഉപവസിക്കുകയും പരിശുദ്ധാത്മാവരെ അനുഗ്രഹിക്കുകയും ഞങ്ങളുടെ മധ്യ മഹത്തായ കാര്യങ്ങളെ ചെയ്യുകയും ചെയ്തിരിക്കുന്നു. രോഗികൾ സൗഖ്യപ്പെടുകയും ദൈവം ജീവിച്ചിരിക്കുന്നുവെന്ന് അവൻ തന്റെ ജനങ്ങളെ സ്നേഹിക്കുന്നുവെന്ന് വെളിപ്പെടുകയും ചെയ്തിരിക്കുന്നു. കൂടാതെ നീ വാഗ്ദത്തം ചെയ്ത പ്രകാരം, അതായത് എന്റെ നാമത്തിൽ വിളിക്കപ്പെടുന്ന ജനങ്ങൾ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ച് അപേക്ഷിച്ചാൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് ഉത്തരമരുളും എന്ന് പ്രവാചകനാൽ അരുളി ചെയ്യപ്പെട്ട ദൈവമായ യഹോവയുടെ വാക്കുകൾ ഇപ്പോഴും അത്രമാത്രം തന്നെ സത്യമായിരിക്കുന്നു. അത് കൽപ്പിക്കപ്പെട്ട ദിവസം സത്യമായിരുന്നതുപോലെ തന്നെ ആ വചനങ്ങൾ ഇപ്പോഴും സത്യമാകുന്നു. കർത്താവെ, ഞങ്ങൾ അപ്രകാരം അത് കണ്ടിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളെയും ഞങ്ങളുടെ അവിശ്വാസത്തെയും നീ ക്ഷമിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആദ്യത്തെ സഭയെ ഒരിക്കൽ നടത്തിയ ആ വിശ്വാസത്തെ കർത്താവെ ഞങ്ങൾക്ക് യഥാസ്ഥാനപ്പെടുത്തി തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പൂക്കളാൽ നിറഞ്ഞ സ്വസ്ഥതയേറിയ കിടക്കയ്ക്കായി ഞങ്ങൾ അപേക്ഷിക്കുന്നില്ല. എന്നാൽ ദൈവത്തിന്റെ കരുണയ്ക്കായും അവന്റെ സാന്നിധ്യത്തിനായും അവന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളോടൊപ്പം പോകുന്നതിനുമായി മാത്രം അപേക്ഷിക്കുന്നു. അത് ഈ മേഖലയിലായാലും വിദേശത്തായാലും അത് ആഡംബരത്തോടുകൂടിയായാലും സ്വസ്ഥതയുടെ കിടക്കയായാലും അല്ലെങ്കിൽ പോറക്കളത്തിലായാലും അതെവിടെയായാലും അതൊരു കാര്യമല്ല. കർത്താവേ, നിന്റെ നിസ്സാരമായ ഇഷ്ടം അത് തന്നെ നിന്നെ സേവിക്കുന്നതിനുള്ള ഞങ്ങളുടെ അത്യന്തമായ ആഗ്രഹമാകുന്നു. ഓ കർത്താവേ, അത് ഞങ്ങൾക്ക് വിശദമാക്കി തരണമേ. അതിനാൽ ഞങ്ങൾ ആ വഴിയെ തെറ്റിപ്പോകാനിടയാകാതിരിക്കുമല്ലോ. കാരണം ഞങ്ങൾ ഇരുണ്ടതും അന്ധകാരം നിറഞ്ഞതുമായ ലോകത്തിൽ പാപത്താൽ അന്ധരായ ജനങ്ങളുടെ ഇടയിൽ നടക്കുന്നു. അതിനാൽ പിതാവേ, ഞങ്ങളുടെ വഴിയെ വ്യക്തമാക്കി തരണമേ. നീ മേയിക്കുന്ന കുഞ്ഞാടുകളെ പോലെ നിന്റെ ഇഷ്ടപ്രകാരം ഞങ്ങളെ നയിക്കണമേ. ഇന്ന് രാവിലെ ഞങ്ങൾ ഞങ്ങളുടെ രാവിലത്തെ സന്ദേശത്തിനായി കാത്തിരിക്കുമ്പോൾ ആടുകളുടെ ഇടയിൽ താഴ്മയോടും മാധുര്യത്തോടും കൂടെ തന്റെ ജനങ്ങളെ നയിക്കാനിടയാക്കണമേ.
And may we catch the glimpse of what the prophet was speaking of.
പരിശുദ്ധാത്മാവ് ഓരോ ഹൃദയത്തോടും വ്യക്തമായി സംസാരിക്കുകയും പ്രവാചകൻ എന്താണ് സംസാരിക്കുന്നതെന്നുള്ളതിന്റെ അല്പദർശനം പ്രാപിക്കാൻ ഞങ്ങൾക്കിടയാക്കുകയും ചെയ്യണമേ. അതിൽ ഞങ്ങൾക്കെല്ലാ വചനത്തെയും ഉറപ്പിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ മഹത്വമേറിയ അനുഗ്രഹങ്ങളെ പ്രാപിക്കാനും കഴിയും. ഞങ്ങളുടെ രക്ഷകനും നിന്റെ പുത്രനുമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമീൻ.
If they would desire to read with me the scriptures or to follow me as I read,
ഇന്ന് രാവിലെ സമയം വേദപുസ്തകമായിട്ട് വന്നിട്ടുള്ള ശ്രോതാക്കൾ എന്നോടൊപ്പം തിരുവെഴുത്ത് വായിക്കുന്നതിനോ അല്ലെങ്കിൽ ഞാൻ വായിക്കുമ്പോൾ അത് പിന്തുടരാനോ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ യെശയ്യാവിന്റെ പുസ്തകത്തിലേക്ക് തിരിക്കുക. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 7 അധ്യായത്തിൽ നിന്നും ഈ തിരുവെഴുത്തിന്റെ ഒരു ഭാഗം വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യെശയ്യാവ് 7 അധ്യായത്തിൽ ദൈവത്തിന്റെ ആഹാസിനോടുള്ള സംഭാഷണത്തിന്റെ 10 വാക്യം തൊട്ട് നമുക്ക് വായിക്കാം.
Moreover, the Lord spake again unto Ahaz, saying, Ask thee a sign of the Lord thy God. Ask it either in
യഹോവ പിന്നെയും ആഹാസിനോട് നിന്റെ ദൈവമായ യഹോവയുടെ താഴെ പാതാളത്തിലോ മീത ഉയരത്തിലോ ഒരടയാളം ചോദിച്ചുകൊള്ളുക എന്ന് കൽപ്പിച്ചതിന് ആഹാസ് ഞാൻ ചോദിക്കുകയുമില്ല യഹോവയെ പരീക്ഷിക്കുകയുമില്ല എന്ന് പറഞ്ഞു.
And he said, Hear ye, O house of David, it is a small thing for you to
അതിന് അവൻ പറഞ്ഞത് ദാവീദ് ഗ്രഹമേ കേൾപ്പീൻ, മനുഷ്യരെ മുഷിക്കുന്നത് പോരാഞ്ഞിട്ടോ നിങ്ങൾ എന്റെ ദൈവത്തെ കൂടെ മുഷിപ്പിക്കുന്നത്.
Therefore the Lord himself shall give you a sign. Behold, a virgin shall
അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്ക് ഒരടയാളം തരും, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവൽ എന്ന് പേർ
വിളിക്കും. That he may know to refuse evil and choose good. For before the child shall know
തിന്മ തള്ളി നന്മ തിരഞ്ഞെടുക്കാൻ പ്രായമാകും വരെ അവൻ തൈരും തേനും കൊണ്ട് ഉപജീവിക്കും. തിന്മ തള്ളി നന്മ തിരഞ്ഞെടുപ്പാൻ ബാലന് പ്രായമാകും മുമ്പേ നീ വരക്കുന്ന രണ്ട് രാജാക്കന്മാരുടെയും ദേശം ഉപേക്ഷിക്കപ്പെട്ടിരിക്കും.
If I should say a subject out of this to draw context, I would like to use the word
ഈ വിഷയത്തിന് വേണ്ടി ഒരു പാഠത്തെ എടുക്കാൻ ഞാൻ എടുക്കുമ്പോൾ അതിനുവേണ്ടി ഒരു ഉത്തമ അടയാളം എന്ന വാക്ക് ഉപയോഗിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
When we have the darkest night and it seems that in sometimes it's so dark in this night that we cannot even see our hands before us. It is at that time that the fork in the night
നമുക്ക് ഏറ്റവും ഇരുട്ടേറിയ രാത്രി ഉള്ളപ്പോഴാണ് ചിലപ്പോൾ രാത്രിയിൽ അത്രമാത്രം ഇരുട്ടായിട്ട് നമ്മുടെ കൈകളെ തന്നെ നമുക്ക് കാണാൻ കഴിയാതെ വരുന്നു. ആ സമയത്താണ് കൊള്ളിയാന്റെ വെളിച്ചം കൂടുതലായി പ്രകാശിക്കുന്നത്. ഇരുട്ടിലും വെളിച്ചമുണ്ടാക്കാൻ കഴിയുമെന്ന് നമ്മെ കാണിക്കുന്നതിനു വേണ്ടിയാണ് അത് അയച്ചിരിക്കുന്നത്.
This was during the time of the reign of Ahaz, a wicked king.
ഇതൊരു ദുഷ്ടതയേറിയ രാജാവായ ആഹാസിന്റെ വാഴ്ചക്കാലത്തായിരുന്നു. കൂടാതെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ദൈവം ഈ സന്ദേശത്തെ ഒരിക്കലും ആഹാസിനോടല്ല സംബോധന ചെയ്തത്, എന്നാൽ ദാവീദ് ഗൃഹത്തോടാണ് ചെയ്തത്.
ദാവീദ്
ഗൃഹമേ കേൾപ്പീൻ, ഇത് നിങ്ങൾക്കൊരടയാളമായിരിക്കും.
Because there was a war, brethren against brethren.
കാരണം അവർ സഹോദരന്മാർ തമ്മിൽ തമ്മിൽ യുദ്ധത്തിലായിരിക്കുമായിട്ട് ഇസ്രായേലിന്റെ യാത്രയുടെയും അവരുടെ തീർത്ഥയാത്രയുടെയും ഏറ്റവും ഇരുണ്ട നാഴികയായി കാണപ്പെട്ടിരുന്നു. എന്നാൽ ദൈവം തന്റെ പ്രവാചകങ്ങളിൽ കൂടെ ഒരു നിത്യമായ അടയാളത്തിന്റെ കാഹള ശബ്ദത്തെ കേൾപ്പിച്ചു. ജനങ്ങളുടെ പക്കൽ അടയാളങ്ങളുണ്ട്. അടയാളങ്ങളാൽ നിറഞ്ഞ ലോകത്തിലാണ് നാം ജീവിക്കുന്നത്.
Man has tried to achieve certain signs. Man has tried to his scientific research by his own achievement.
മനുഷ്യൻ ഒരു വിശേഷ അടയാളത്തെ പ്രാപിക്കുന്നതിനായി ശ്രമിച്ചിരിക്കുന്നു. മനുഷ്യർ അവന്റെ ശാസ്ത്രീയ ഗവേഷണത്തിൽ കൂടിയും അവരുടെ സ്വന്തമായ നേട്ടത്താലും ഒരു പ്രമുഖമായ അടയാളത്തെ ഉണ്ടാക്കുന്നതിനും അല്ലെങ്കിൽ തന്റെ വിവേകത്തിന്റെ സ്മരണയ്ക്കായി, അതായത് താൻ എത്ര മഹാനാണെന്നും അതല്ലെങ്കിൽ തന്റെ സംരംഭത്തെ അതെന്താണ് എന്ന് കാണിക്കുന്നതിനായി ഒരടയാളം ഉണ്ടാക്കാൻ ശ്രമിച്ചിരുന്നു. അത് കാലങ്ങളോളമായി അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു.
Decided that they were so smart that they could give to the world a sign of their
ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഏതാണ്ട് 100 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിലെ നാവിക ബുദ്ധിശക്തി അവരുടെ വിദഗ്ധമായ കരകൗശലത്തിന്റെ ഒരു അടയാളത്തെ അവർ അത്രമാത്രം മിടുക്കരാണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. അതായത് അവർക്കൊരു കപ്പൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ട് അതിനെ മുക്കിക്കളയുവാൻ കഴിയുന്ന ഒരു വലിയ തിരമാല ഉണ്ടായിരുന്നില്ല. ആ വിശേഷപരമായ കപ്പലിനെ അവർ ടൈറ്റാനിക് എന്ന് വിളിച്ചിരുന്നു.
That the great art of shipbuilding had come to a
അത് ലോകത്തിന് എന്നേക്കുമുള്ള ഒരു സ്മാരകമായിട്ട് കപ്പൽ നിർമ്മാണത്തിന്റെ മഹത്തായ കല പരിപൂർണതയിലെത്തിയിട്ട് അവർ ഈ കപ്പൽ ഒരിക്കലും മുങ്ങുകയില്ല എന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുവാനും കഴിഞ്ഞു.
So with all of this safety upon the intelligence of the builders and their speech and talks and
അങ്ങനെ കപ്പൽ നിർമ്മാണക്കാരുടെ ബുദ്ധിശക്തിയുടെ സുരക്ഷയിലും അവരുടെ സംഭാഷണവും വാക്കുകളും ശാസ്ത്രീയ തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ ഈ കപ്പലിന് മുങ്ങുവാൻ കഴിയുകയില്ല എന്ന് തെളിയിച്ചു. അങ്ങനെ ഈ കാര്യങ്ങളെ ഇപ്രകാരം ജനങ്ങളുടെ മുമ്പിൽ വെച്ചപ്പോൾ ശാസ്ത്രീയ ഗവേഷണങ്ങൾ അത് ശരിയാണെന്ന് പറയുന്നിടത്തോളം എല്ലാ കാര്യങ്ങളും കൊള്ളാം എന്ന് ജനങ്ങൾ ഉറപ്പായി വിശ്വസിച്ച് കാണപ്പെട്ടു. അങ്ങനെ അവർ ഈ കപ്പലിൽ കൂടി അവരുടെ നാവിക പര്യടനത്തിൽ സമുദ്രം മറികടക്കുമ്പോൾ യാതൊന്നിനും അവരെ അപായപ്പെടുത്താൻ കഴിയുകയില്ലെന്ന് അവർക്കത്രമാത്രം സുരക്ഷിതമായി അനുഭവപ്പെട്ടിട്ട് അവർ അതിനുള്ളിൽ ഒരു വലിയ മദ്യപാനത്തിന്റെ വിരുന്ന് ഉണ്ടാക്കിയുണ്ടായി. അങ്ങനെ ഈ കപ്പലിൽ കയറിയ സകല സ്ത്രീകളും പുരുഷന്മാരും അല്ലെങ്കിൽ അവരിൽ വളരെയധികം പേരും തന്നെ മദ്യപിച്ച് മത്തരായി. അവർ പറയുന്നതിനനുസരിച്ച് കപ്പിത്താനും പൈലറ്റും പോലും ബാക്കിയുള്ളവരോടൊപ്പം മദ്യപിച്ച് മത്തരായി കഴിഞ്ഞിരുന്നു. അതിനുശേഷം ഇന്ന് നമുക്ക് റോക്ക് ആൻഡ് റോൾ ഉള്ളതുപോലെ അന്നത്തെ ജനങ്ങളുടെ ഭ്രമമായിരുന്ന ജാസ് സംഗീതത്തിന്റെ വാദ്യമേള തുടങ്ങുകയും ചെയ്തു. കാരണം ഈ കപ്പലിന് ഏത് സമുദ്രത്തെയും ഏത് തിരമാലയും മറികടക്കാൻ കഴിയുമെന്ന് മനുഷ്യർ അവരുടെ ബുദ്ധിശക്തിയുടെ അടയാളമായി ലോകത്തിന് കൊടുത്ത ഒരു കപ്പലിൽ അവർ സുരക്ഷിതരായിരുന്നു എന്നവർ വിചാരിച്ചു. അങ്ങനെ അവർ ഈ മദ്യപിച്ച അവസ്ഥയിലായിരിക്കുമ്പോൾ ഈ കപ്പൽ മൂടൽ മഞ്ഞിലേക്ക് പോയിക്കൊണ്ടിരുന്നു. നാം കപ്പലിന്റെ യന്ത്രങ്ങളെ പരിശോധിച്ച് നോക്കിയിരിക്കണമെന്ന് കപ്പിത്താൻമാരിൽ ഒരുവൻ പറഞ്ഞിരുന്നു. എന്നാൽ അതിന്റെ മുഖ്യാധികാരി പറഞ്ഞു, കപ്പൽ നേരെ മുമ്പോട്ട് തന്നെ പോയിക്കൊള്ളട്ടെ, ഒരു വിശേഷ വിളിക്കായി നമുക്ക് തുറമുഖത്ത് എത്തേണ്ടതായിട്ടുണ്ട്. അങ്ങനെ പരിതസ്ഥിതിയുടെ നായകനെ പോലെ അത് മഞ്ഞിൽ കൂടെ മുമ്പോട്ട് തള്ളി നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഈ കപ്പൽ ഒരു മഞ്ഞിന്റെ മലയിടുക്കിൽ ഇടിക്കുകയും നേരെ സമുദ്രത്തിന്റെ അടിയിലേക്ക് താണു പോവുകയും ചെയ്തു.
God with his mighty hand shows this world it cannot stand.
ഒരു കവി തന്റെ കവിതയിൽ ദൈവം തന്റെ ശക്തമായ കരത്താൽ ഇതിന് നിൽക്കാൻ കഴിയുകയില്ല എന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തു എന്ന് എഴുതിയതിനെ കുറിച്ച് നമ്മോട് പറയപ്പെട്ടിരിക്കുന്നു. ആ കപ്പലിൽ ഉണ്ടായിരുന്ന 100 കണക്കിന് മദ്യപിച്ച ജനങ്ങളുമായി ആ മഹത്തായ നേട്ടം നേരെ സമുദ്രത്തിന്റെ അടിയിലേക്ക് താണു പോയി. അതൊട്ടും പ്രവർത്തിക്കുകയില്ല.
Adolf Hitler who gave to the German people a sign.
മരിച്ചുപോയ അഡോൾഫ് ഹിറ്റ്ലർ ജർമ്മനിക്കാരായ ജനങ്ങൾക്ക് താൻ ഒരു ശക്തി വിശേഷമുള്ള ആളാണെന്നും പട്ടാള ജീവിതത്തെ കുറിച്ച് തനിക്കെല്ലാം അറിയാമെന്നും ഒരടയാളം കാണിച്ചു കൊടുത്തു. അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് വളരെയധികം കാര്യങ്ങൾ അറിയാമായിരുന്നു എന്നുള്ളത് ഒരപമാനമല്ലാതെ പറയുന്നു. അങ്ങനെ അദ്ദേഹം മാഗ്നോട്ട് ലൈനും അല്ലെങ്കിൽ ഉപരോധ കോട്ടയും മറ്റും നിർമ്മിച്ചിട്ട് ജർമ്മനിക്കാരായ ജനങ്ങൾക്ക് ഉറപ്പു കൊടുക്കുകയും അത് നിർമ്മിക്കുന്നതിനായി കോടിക്കണക്കിന് ടണ്ണോളം കോൺക്രീറ്റും ഇരുമ്പും ചേർത്ത് അതിലേക്കിടുകയും ചെയ്തു. അതിൽ തന്റെ വിശ്വാസത്തെ കാണിച്ചുകൊണ്ട് അദ്ദേഹം തന്റെ മുഖ്യ ആസ്ഥാനത്തെ അതിന്റെ മുൻനിരയിലേക്ക് നീക്കുകയും അവിടെ ലഘുഭക്ഷണശാലയും വ്യവസായ സ്ഥലങ്ങളും ഭൂമിക്കടിയിലായി പ്രവർത്തിക്കുകയും അവിടെ അത് കോടിക്കണക്കിന് ഇരുമ്പും സിമെന്റും കൊണ്ടുണ്ട് അതുണ്ടാക്കിയിരിക്കുകയും ചെയ്തിരുന്നു.
ജർമ്മനി വാസ് ഫോർട്ടിഫൈഡ്.
അതെങ്ങനെ പോയിരുന്നാലും അതൊരു കാര്യമല്ല. ജർമ്മനി കോട്ട കെട്ടി ഉറപ്പിക്കപ്പെട്ടിരുന്നു. അത് സുരക്ഷയുടെ ഒരു അടയാളമായിരുന്നു. എന്നാൽ ആധുനിക രീതിയിലുള്ള നേട്ടമേറിയ ചിത്രങ്ങളിലെ പോലെ അതിനെ നിത്യ രീതിയിലേക്ക് അത് തകർത്ത് കളയുകയും ഹിറ്റ്ലർ അതിനോടൊപ്പം നശിക്കുകയും ചെയ്തു. ഇത് നിമ്രോദായിരുന്നു. തന്റെ ബുദ്ധിശക്തിയാൽ തനിക്ക് എന്ത് നേട്ടം കൈവരിക്കാൻ കഴിയുമെന്ന് കാണിക്കുന്നതിനായി തന്റെ ജനങ്ങളെ കൊണ്ടുവന്ന് നമുക്കൊരു ഗോപുരം പണിയാം എന്ന് പറഞ്ഞത് അവൻ ആകാശത്തിനും അപ്പുറം എത്തുന്നതായ ഒരു ഗോപുരമുണ്ടാക്കിയായിരുന്നു. അതിനാൽ ദൈവത്തിന്റെ കോപം എപ്പോഴെങ്കിലും വരികയാണെങ്കിൽ അവന് ദൈവത്തെയും കടത്തിവെട്ടാൻ കഴിയുമായിരുന്നു. തന്റെ ശാസ്ത്രീയ ഗവേഷണത്താൽ അവൻ പാറകളെയും കല്ലുകളെയും ഒരുമിച്ച് കൂട്ടി തന്റെ ബുദ്ധിശക്തിയാൽ ജനങ്ങളെ സുരക്ഷിതയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിരുന്നു. എന്നാൽ ഭാഷ ചിന്തിച്ച് കളയപ്പെട്ടതോടുകൂടി അത് നാശത്തിലേക്ക് വരികയും അവർക്ക് ഗോപുരം പൂർത്തിയാക്കാൻ കഴിയാതെയും വന്നു. ബാബിലോണിന്റെ ഭിത്തികളെ ഉണ്ടാക്കിയിട്ട് നെബുക്കദ്നസർ രാജാവ് അതിനെ പറ്റി വീമ്പിളക്കിക്കൊണ്ട് സംസാരിച്ചിരുന്നു. അതത്രയും മഹത്തായതായിട്ട് 6 കുതിരകൾ കെട്ടിയ രഥങ്ങൾക്ക് ആ ഭിത്തിക്ക് ചുറ്റുമായി ഓടാൻ കഴിഞ്ഞിരുന്നു. അതിന്റെ വാതിലുകൾ അത്രമാത്രം വലുതായിട്ട് അതുണ്ടാക്കുന്നതിനായി 100 ടണ്ണോളം ഭാരമുള്ള വാതിലുകൾക്കായി പിച്ചളയിട്ടിട്ട് മനുഷ്യർ അവരുടെ ജീവിതം അതിനായി വീർത്തൊഴുക്കിയിരുന്നു. ആ വലിയ നഗരത്തിൽ ആ വാതിലുകളെ തുറക്കുന്നതിനായി മനുഷ്യരുടെ ഒരു വലിയ സംഘം എടുക്കപ്പെട്ടിരുന്നു. നെബുക്കദ്നേസറിനെ ആർക്കും തൊടാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഒരു രാത്രിയിൽ ഒരു മദ്യപാന വിരുന്നിൽ വെച്ച് അവരുടെ ശാസ്ത്രീയ ഭിത്തികളുടെ അകത്തും ആ നാളുകളിൽ അവർക്കുണ്ടായിരുന്ന ആയുധങ്ങളാലും അവർ സുരക്ഷിതരായിരിക്കുന്നുവെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഭിത്തിയിൽ ഒരു കൈയെഴുത്തുണ്ടായി. അങ്ങനെ അത് അവസാനിക്കുകയും ചെയ്തു. ഓ എപ്രകാരം മനുഷ്യരെ സുരക്ഷയിലേക്ക് കൊണ്ടുപോകാനും സ്വയം അവരെ തന്നെ സുരക്ഷയിലെത്തിക്കാനുമായി അവരുടെ സ്വന്തമായ നേട്ടങ്ങളുടെ അടയാളങ്ങൾ ഉണ്ടാക്കുന്നതിനായി ശ്രമിച്ചിരിക്കുന്നു. ഇത് കണ്ടിട്ട് മനുഷ്യർ അടയാളങ്ങളെ തേടുകയും അതിനുവേണ്ടി എന്തെങ്കിലും ഒരു കാരണമുണ്ടായിരിക്കുകയും വേണമെന്ന് കാണുന്നു. എന്തോ ഒരു കാര്യം മനുഷ്യന്റെ ഉള്ളിൽ നിന്നും ഒരു കാരണമായോ അല്ലെങ്കിൽ താൻ സുരക്ഷിതനായിരിക്കാൻ കഴിയുമെന്നുള്ളതിനായോ എവിടെയെങ്കിലും നിന്ന് ഒരടയാളത്തിനായിട്ടോ അവൻ നോക്കിയിരുന്നു. അപ്പോൾ ദൈവം കൽപ്പിച്ചിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഒരു നിത്യമായ അടയാളം തരും, ഞാൻ സഭയ്ക്ക് ഒരു നിത്യമായ അടയാളം തരും.
He said, a virgin shall conceive and bear a son.
അതൊരു വലിയ ഭിത്തിയോ ഗോപുരമോ ആയിരിക്കില്ല. അത് കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അവൻ ഇമ്മാനുവേൽ എന്ന് പേര് വിളിക്കും. അത് ദൈവത്തിന്റെ നിത്യമായ അടയാളമായിരിക്കും. എത്ര സാധാരണവും എത്ര ചെറിയ കാര്യവുമാകുന്നു. നിങ്ങൾക്കറിയാമോ, നിങ്ങൾ തള്ളിക്കളയുകയും ഒഴിവാക്കിക്കളയുകയും ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ദൈവത്തിന് വളരെയധികം അർത്ഥമാക്കുന്നു എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? ഇന്ന് രാവിലെ സമയം സഭയ്ക്ക് അത് ഗ്രഹിക്കാൻ കഴിയുമോ? നമ്മുടെ സംഘടനകളുടെയും നമ്മുടെ വലിയ കെട്ടിടങ്ങളുടെയും ഉത്തമ സൃഷ്ടികളുടെയും നേട്ടങ്ങളിൽ കൂടി നാം ദൈവത്തിന് വളരെയധികമായി അർത്ഥമാക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളെയും നമ്മുടെ നിത്യവാസ സ്ഥലത്തിനെ അർത്ഥമാക്കുന്ന കാര്യങ്ങളെയും നാം ഒഴിവാക്കി കളഞ്ഞിരിക്കുന്നു. നാം ആ കാര്യങ്ങളെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് ഒരു നിത്യാടയാളം തരും, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും എന്ന് ദൈവം കൽപ്പിച്ചാറിൽ ചെയ്തു.
The creator himself must come and live in his creation.
എന്തുകൊണ്ട് അതൊരു ബാലനായിരിക്കണം? സൃഷ്ടാവ് സ്വയം തന്റെ സൃഷ്ടിയിൽ വന്ന മനുഷ്യനൊരു അടയാളമായി ജീവിച്ചിരിക്കണം. അതെന്തുകൊണ്ടൊരു ബാലനായിരിക്കണം?
Why couldn't he have said, I'll
ഞാൻ യാക്കോബിന്റെ സ്വപ്നത്തിലെ പോലെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഒരു ഏണി പണിതു തരാം എന്ന് എന്തുകൊണ്ട് അവൻ പറയാൻ കഴിയുമായിരുന്നില്ല? അല്ലെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്നും സ്വർഗത്തിന്റെ ഇടനാഴിയിൽ നിന്നും ഒരു ചരട് താഴേക്ക് ഇട്ടിട്ട് നിങ്ങളെ തന്നെ അതിൽ കൊളുത്തുവാൻ നിങ്ങൾക്ക് ശക്തി തരികയും പിന്നെ നിങ്ങളെ ഞാൻ മേലേക്ക് വലിച്ചെടുക്കുകയും ചെയ്യും? എന്നാൽ അവൻ വളരെ സാധാരണമായ രീതിയിൽ വന്നു. ഒരു ബാലൻ ജനിക്കും, അതൊരടയാളമായിരിക്കും എന്നവൻ പറഞ്ഞു. അതൊരടയാളം മാത്രമായിരിക്കില്ല, എന്നാൽ അതൊരു ഉത്തമ അടയാളമായിരിക്കും. അതൊരു ബാലനാകുന്നു. അപ്രകാരമുള്ള വിചാരത്തിന്റെ മുഖത്ത് നോക്കി ശാസ്ത്രത്തിന്റെ ബുദ്ധിശക്തി പരിഹസിക്കും. എന്നാൽ ദൈവത്തിന് അതൊരു ഉത്തമ അടയാളമാകുന്നു. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അവൻ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കപ്പെടും. അതിന്റെ അർത്ഥം ദൈവം നമ്മോടുകൂടെ എന്നാകുന്നു. അതാണ് ഉത്തമ
അടയാളം. Living with people is the super sign.
സ്വർഗത്തിലെ ദൈവം ജനങ്ങളോടൊപ്പം ജീവിക്കുന്നത് ഉത്തമ അടയാളമാകുന്നു. അത് ആ ദിവസത്തേക്ക് വേണ്ടി മാത്രമായുള്ള ഒരു അടയാളമായിരിക്കില്ല, എന്നാൽ ഈ നാളിലേക്കും എല്ലാ നാളുകളിലേക്കുമുള്ളതായിട്ട് ദൈവം തന്റെ ജനങ്ങളോടൊപ്പം ജീവിക്കുന്നു.
Emmanuel, God with us. This is the super sign. This is the eternal sign.
Emmanuel എന്ന് വെച്ചാൽ ദൈവം നമ്മോട് കൂടെ ആകുന്നു. ഇതാകുന്നു ഉത്തമ അടയാളം. ഇതാണ് ദൈവം നൽകിയ നിത്യമായ അടയാളവും എന്നേക്കുമുള്ള അടയാളവും.
And what did he become? Dust. Very dust of his own creation.
അവൻ എന്തുകൊണ്ടാണ് തന്റെ സ്വന്തം സൃഷ്ടിയായ അതേ പൊടിയായി തീർന്നത്? സൃഷ്ടാവ് തന്റെ സൃഷ്ടിയായ പൊടിയായി തീർന്നു. മനുഷ്യർ വലിയ കാര്യങ്ങളെ ചെയ്യാൻ ശ്രമിക്കുന്നു, എന്നാൽ ദൈവം ഒരടയാളം നൽകിയപ്പോൾ അതൊരു ചെറിയ കാര്യമായിരുന്നു. മനുഷ്യർ വലിയ കാര്യങ്ങളുമായി ഇടപെടാൻ ശ്രമിക്കുന്നു, ദൈവം ചെറിയ കാര്യങ്ങളുമായി ഇടപെടാൻ ശ്രമിക്കുന്നു. എല്ലാവരും ഈ രീതിയിൽ പോകുന്നത് കൊണ്ട് അവർ ഹോളിവുഡിൽ ചെയ്യുന്നത് പോലെ നമുക്ക് ചെയ്യാമെന്ന് മനുഷ്യൻ പറയാൻ ശ്രമിക്കുന്നു. ദൈവത്തിന് ന്യൂനത ആവശ്യമായിരിക്കുന്നു. അവൻ എല്ലാവിധ വലിയ കാര്യങ്ങളെയും തള്ളിക്കളഞ്ഞിട്ട് ചെറിയതിനെ സ്വീകരിക്കാൻ ശ്രമിക്കുന്നു. ഒരു പുത്രൻ ജനിക്കും, ഒരു ചെറിയ കാര്യമാകുന്നു ഇത്. ഇമ്മാനുവേൽ ജനിക്കുന്നതാണ്. സൃഷ്ടിയുടെ ദൈവം തന്റെ സൃഷ്ടിയുടെ ഒരു ചെറിയ ഭാഗമായി തീർന്നു. ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ ദൈവം, മണ്ണും മരങ്ങളും ഈ കാര്യങ്ങളെല്ലാം സൃഷ്ടിച്ച ദൈവം അതിലൊരംശമായി തീർന്നു. അതൊരടയാളമായിരിക്കും. അവനൊരു മനുഷ്യജീവിയായി ആ വഴിയിൽ കൂടെ
കടന്നുവരും.
ഇപ്പോൾ അവന് മറ്റേതെങ്കിലും രീതിയിൽ വരുവാൻ കഴിയുമായിരുന്നു. അവന്റെ വരവിന് വേണ്ടി അവന് മറ്റു വഴികൾ എടുക്കാൻ കഴിയുമായിരുന്നു. എന്നാൽ ഒരടയാളത്തെ, ഒരു ഉത്തമ അടയാളത്തെ നൽകുന്നതിനായി അവൻ ഈ വഴി തെരഞ്ഞെടുത്തു. കന്യക ഗർഭിണിയായി ഒരു പുത്രന് ജന്മം നൽകും. അവൻ ഇമ്മാനുവേൽ എന്ന്
വിളിക്കപ്പെടും.
അതെന്തിനു വേണ്ടിയായിരുന്നു? എന്താണ് അതിന്റെ കാരണം? അവനൊരു ദൂതനാകാൻ എന്തുകൊണ്ട് തിരഞ്ഞെടുത്തില്ല? അവനത് ചെയ്യാൻ കഴിയുമായിരുന്നു. അവനൊരു പൂർണ്ണ വളർച്ചയെത്തിയ മനുഷ്യനായി വരാൻ കഴിയുമായിരുന്നു. സ്വർഗത്തിൽ നിന്നും ഒരു പൂർണ്ണ അഭിവാദത്തോടുകൂടി ദൂതന്മാരും മറ്റെല്ലാം കൂടി ഒരു സ്വർണം കൊണ്ടുള്ള ഏണി സ്വർഗത്തിന്റെ ഇടനാഴിയിൽ കൂടി താഴേക്കിറക്കിയിട്ട് സ്വർഗീയ ദൂതരുടെ വാദ്യഘോഷത്തോടുകൂടി അവൻ ഇറങ്ങി വരാൻ കഴിയുമായിരുന്നു. അവനത് ചെയ്യാൻ കഴിയുമായിരുന്നു. എന്നാൽ ഞാൻ നിങ്ങൾക്ക് ഒരടയാളം തരും, ഒരു ഉത്തമ അടയാളം, ഒരു നിത്യ അടയാളം തരുമെന്നവൻ പറഞ്ഞു. ഒരു കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. ഈ പുത്രന്റെ ജനനത്തിന് വേണ്ടി ഒരു സ്ഥലത്തെ തിരഞ്ഞെടുക്കേണ്ടി വന്നപ്പോൾ അവന് ആ ഏണിയിൽ കൂടെ ദൂതന്മാരുടെ പൂർണ്ണ അഭിവാദത്തോടുകൂടി കടന്നു വരാൻ കഴിയുമായിരുന്നു. അവന് സ്വർഗത്തിൽ നിന്നും ഒരു ദൂതനെ പോലെ ഇറങ്ങി വരാൻ കഴിയുമായിരുന്നു, അല്ലെങ്കിൽ ഒരു പൂർണ്ണ വളർച്ചയെത്തിയ മനുഷ്യനെ പോലെ വരാൻ കഴിയുമായിരുന്നു. കൂടാതെ അവനൊരു രാജാവിന്റെ കൊട്ടാരത്തിൽ വരാനും കഴിയുമായിരുന്നു. എന്നാൽ ഞാനൊരടയാളം തരും എന്നവൻ കൽപ്പിച്ചു. കൂടാതെ നിങ്ങളവനെ ശീലകൾ ചുറ്റി പശുത്തൊഴുത്തിൽ കിടക്കുന്ന ഒരു ശിശുവിനെ കാണും എന്നവൻ ഇടയന്മാരോട് ആ അടയാളത്തെ കുളിച്ച് അരുളി ചെയ്തു. കളപ്പുരയുടെ നാറ്റത്തിനും വളക്കൂട്ടത്തിനും ഇടയ്ക്ക് തന്റെ മേൽ ഇടാൻ ഒരു തുണി പോലും ഇല്ലാതെ ഇമ്മാനുവേൽ ജനിച്ചതായിരുന്നു ഉത്തമ
അടയാളം.
സാത്താൻ കാര്യങ്ങളെ വലുതും തിളക്കമുള്ളതാക്കി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. ദൈവം താഴ്മയുടെ സംഗതികളെ പാലിക്കുന്നു. ശീലകൾ ചുറ്റി പശുത്തൊഴുത്തിൽ കിടക്കുന്ന ശിശുവിനെ നിങ്ങൾ കാണും. ഇതൊരടയാളമായിരിക്കും, ഒരു ഉത്തമ
അടയാളമായിരിക്കും.
അവൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ അവൻ അത്രമാത്രം ദരിദ്രനായിരുന്നു. നാം കഠിന സമയങ്ങളെ കുറിച്ച് സംസാരിക്കാറുണ്ട്. ഈ ശിശു ആരാണ്? ഇത് യഹോവയാകുന്നു. യഹോവയായ ദൈവം മനുഷ്യനായി തീർന്ന് നമ്മുടെ സ്ഥാനത്തെ എടുക്കുകയും ദൈവത്തിൽ നിന്നും സ്വയം മനുഷ്യനായി നമ്മുടെ യാതനകളെ സഹിക്കുകയും ചെയ്തു. അതാണ്
അടയാളം.
അവൻ ദൈവമായിരുന്നു, മനുഷ്യനായി തീർന്നു. ഒരു ധനികനായ മനുഷ്യനല്ല, എന്നാൽ ദരിദ്രനായ മനുഷ്യനായി തീർന്നു. ഇതാണ് ഉത്തമ അടയാളം. നിങ്ങളൊരടയാളം ആവശ്യപ്പെട്ടു, ഞാൻ നിങ്ങൾക്കൊരടയാളം തരാം, ഒരു നിത്യ അടയാളം തരാം എന്ന് ദൈവം കൽപ്പിച്ചു. അല്ലാത്ത പക്ഷം അവന് മറ്റു രീതിയിൽ വരാൻ കഴിയുമായിരുന്നു. എന്നാൽ ഒരു ശിശുവായി വന്നു. അവൻ എന്തുകൊണ്ടാണ് ഒരു ശിശുവായത്? ആ പുൽത്തൊഴുത്തിൽ ആദ്യത്തെ ക്രിസ്മസ് ദിവസം രാവിലെ തന്റെ ആദ്യത്തെ പുൽത്തൊട്ടിയിൽ കിടന്നുകൊണ്ട് ആ പല്ലുകളില്ലാത്തവ ആദ്യമായിട്ട് ഉച്ചത്തിൽ കരഞ്ഞപ്പോൾ അത് ദൈവം കരയുകയായിരുന്നു. യഹോവ ഒരു മനുഷ്യനായി കരയുകയായിരുന്നു. ദൈവത്തിൽ നിന്നും അവൻ മനുഷ്യനായി വന്നിരുന്നു. എല്ലാ ബുദ്ധിയിലും മനുഷ്യനായിരുന്നു. യാതൊന്നുമില്ലാതെ ലോകത്തിലേക്ക് വന്നു. അപ്പോഴും മനുഷ്യനായിരുന്നു. അവൻ എന്ത് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു? അവൻ എന്താണ് ഉദ്ദേശിച്ചിരുന്നത്? അവൻ പുൽത്തൊഴുത്തിൽ കിടന്ന് ഒരു ശിശുവിനെ പോലെ കരഞ്ഞു. അവൻ തെരുവിൽ ഒരു ബാലനെ പോലെ കളിച്ചു. അവൻ ഒരു മനുഷ്യനെ പോലെ പ്രയത്നിച്ചു. എന്നിരിക്കലും അവൻ ഇമ്മാനുവേലായിരുന്നു. ഇതാണ് ഉത്തമ അടയാളം. ദൈവം താൻ സൃഷ്ടിച്ച സൃഷ്ടിയിൽ വസിക്കുന്നു. ഈ ഉത്തമ അടയാളം ഇത് നിങ്ങൾക്കൊരടയാളമായിരിക്കും. അവൻ അത്രമാത്രം ദരിദ്രനായിട്ട് അവൻ ഈ ഭൂമിയിൽ വന്നപ്പോൾ അവനൊരു ഗർഭാശയത്തെ കടം വാങ്ങിയിരുന്നു. അതൊരു സ്ത്രീയുടെ കടം വാങ്ങിയ ഗർഭാശയമായിരുന്നു. കൂടാതെ അടക്കപ്പെടുന്നതിനായി ഒരു കടം വാങ്ങിയ കല്ലറയുമായിരുന്നു. ഇത് ദൈവമാകുന്നു. ലൈംഗികപരമായ സംബന്ധമില്ലാതെ ഒരു കന്യക ഗർഭിണിയാകും. മറിയം എന്ന ഒരു സ്ത്രീയുടെ ഗർഭാശയത്തെ അവനൊരു നിത്യാടയാളത്തെ തരുമെന്നുള്ള ജോലി നിർവഹിക്കുന്നതിനായി യഹോവ കടം വാങ്ങി. ഈ ഭൂമിയിൽ അവൻ അത്രമാത്രം ദരിദ്രനായിട്ടിരുന്നിട്ട് തന്റെ 33.5 വർഷക്കാലത്തെ ശുശ്രൂഷയ്ക്ക് ശേഷം തന്നെ അടക്കുന്നതിനായി അവനൊരു കല്ലറ കടം വാങ്ങേണ്ടി വന്നിരുന്നു. നിങ്ങൾക്കത് ഊഹിക്കാൻ കഴിയുമോ? നിർബലമായ ഗർഭധാരണത്തെ കുറിച്ചൊന്ന് സംസാരിക്കുക. എങ്ങനെയായാലും നീ എന്താണ് അർത്ഥമാക്കുന്നത്? നിങ്ങൾക്കാ യഥാർത്ഥ അടയാളത്തെ കാണാൻ കഴിയുന്നില്ലേ? ഇത് യഹോവ നമ്മൾ ഒരുവനായി തീർന്നതാണ്. യഹോവയായ ദൈവം ഈ ഭൂമിയിൽ താൻ സൃഷ്ടിച്ചതായ ദേശത്ത് ഒരഭയാർത്ഥിയെ പോലെയും ഒരു തീർത്ഥാടകനെ പോലെയും അവൻ തള്ളപ്പെട്ടും നിരസിക്കപ്പെട്ടും കളിയാക്കപ്പെട്ടും പരിഹസിക്കപ്പെട്ടും അവിശ്വാസിക്കൊരു ഇടർച്ചക്കല്ലും തടങ്കൽ പാറയുമായും ധാർമ്മിക ലോകത്തിനൊരു പിശാചായമായിരുന്നു. എന്നാൽ വിശ്വാസിക്ക് ഒരു നിത്യ അടയാളമായിട്ട് ദൈവം നമ്മോടുകൂടെ എന്ന ഉത്തമ അടയാളമായിരുന്നു.
God presenting himself.
നിങ്ങൾ ഇത് മനസ്സിലാക്കുന്നുണ്ടോ? ദൈവം വെളിപ്പെടുകയും അവനെ തന്നെ ഈ ലോകത്തിനൊരു അഭയാർത്ഥിയായി സമ്മാനിക്കുകയുമായിരുന്നു. മറ്റെന്തെങ്കിലും രീതിയിൽ അവന് വരാൻ കഴിയുമായിരുന്നു, എന്നാൽ ആ രീതിയിൽ വരുന്നതിനെ ഇവൻ തെരഞ്ഞെടുത്തു. ഇത് ശ്രദ്ധിക്കുക, ഇത് വിട്ടുകളയരുത്. ദൈവത്തിന് തന്റെ മനസ്സിൽ ഇത് മനുഷ്യജാതിക്ക് ആകർഷകമായതാണെന്ന് ഉണ്ടായിരുന്നു എങ്ങനെ ഞാൻ വിചാരിക്കുന്നു, എന്നാൽ ഇത് വിശ്വാസിക്കാണ് അങ്ങനെയായിട്ടുള്ളത്.
When our God becomes one of us.
നമ്മുടെ ദൈവം നമ്മൾ ഒരുവനെ പോലെ ആകുന്നത് ആകർഷകമായതാണ്. എന്നാൽ പശ പിടിച്ച ആ ഭക്തന് ഇതൊരു ഇടർച്ചക്കല്ലാകുന്നു. ഞാൻ നിങ്ങൾക്ക് ഒരടയാളം തരും, ഒരു കന്യക ഗർഭിണിയാകുകയും ഇമ്മാനുവൽ നിങ്ങളോട് കൂടെയുമായിരിക്കും. ഇത് മനുഷ്യജാതിക്ക് ആകർഷിതമായതായിരിക്കുമെന്ന് ദൈവം വിചാരിച്ചു. അതായത് നമ്മുടെ ദൈവം നമ്മൾ ഒരുവനെ പോലെയാകുകയും അവൻ സ്വയം അവനെ തന്നെ സങ്കരം ചെയ്ത് നമ്മുടെ പൊടിയായിത്തീരുകയും നമ്മുടെ ജാതിയായിത്തീരുകയും സകലതിനെയും സൃഷ്ടിച്ച സൃഷ്ടാവ് മനുഷ്യവർഗമായിത്തീരുകയും ചെയ്തു. അത് വീണ്ടും പ്രവചനത്തെ നിവൃത്തിയാക്കി. പ്രവാചകന്മാർ അത് കണ്ടിരുന്നു.
The word was made dust, flesh, and dwelt among us. The Jehovah, the word, became human.
മറ്റൊരു കാര്യം എന്താണെന്നാൽ വചനം പൊടിയായി, അതായത് ജഡമായി നമ്മുടെ ഇടയിൽ പാർത്തു എന്നതാണ്. യഹോവ, അതായത് വചനം, മനുഷ്യനാകുകയും പൊടിയാകുകയും നമ്മോട് കൂടെ കൂടാരമാക്കുകയും ചെയ്തു. അത് നിത്യ അടയാളമായിട്ട് ഒരിക്കലും അവസാനിക്കുകയില്ല. ഓ, നാം ഈ നിത്യ അടയാളത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എല്ലാ അടയാളങ്ങളിലും വെച്ച് ഉത്തമമായ അടയാളം ദൈവം നമ്മിൽ ഒരുവനായതാണ്. അതിനുശേഷം വീണ്ടും അവൻ അബ്രഹാമിന്റെ വംശമായിരിക്കണം. അബ്രഹാം തീർച്ചയായും ഹവ്വയുടെ വംശമായിരുന്നു. എന്നാൽ സ്ത്രീയുടെ സന്തതിയാണ് സർപ്പത്തിന്റെ തല തകർക്കേണ്ടിയിരുന്നത്. എന്നാൽ അബ്രഹാം, നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ, അവന് ദൈവത്തിൽ വിശ്വാസമുണ്ടായിട്ട് അത് ദൈവത്തിന്റെ ആത്മാവിനെ മനുഷ്യന്റെ ജഡവുമായി ഒന്നാക്കി തീർത്തു. അവിടെയാണ് വിശ്വാസം വരുന്നത്. ആ കാരണത്താലാണ് അവൻ അബ്രഹാമിന്റെ സന്തതിയായിരിക്കുന്നത്. എല്ലാം ജഡമല്ല, എന്നാൽ ആത്മാവിന്റെയും ജഡത്തിന്റെയും തമ്മിലുള്ള സംയോജനമാണ്. ദൈവം സ്വയം സകല ദുഷ്ടതയെയും വലിച്ചു കീറുകയും വേരോടെടുത്തു കളയുകയും അവൻ സൃഷ്ടിച്ച പൊടിയായ ജഡത്തെ ആധീനതയിൽ കൊണ്ടുവരികയും നിങ്ങളുടെ ഒരു സഹകാരിയെ പോലെ നിങ്ങളോടൊപ്പം ജീവിക്കുകയുമാകുന്നു. മറ്റൊരു കാര്യം എന്താണെന്നാൽ, അവൻ ഒരിക്കലും ഏതെങ്കിലും തന്റെ നിയമത്തെ അശുദ്ധമാക്കുകയോ വിരുദ്ധമാക്കുകയോ ചെയ്തിട്ടില്ല എന്നതാണ്. അവനത് ചെയ്യാൻ കഴിയുകയില്ല. അതുകൊണ്ട് ഇതൊരു കന്യകയാകുന്നു. ഞാൻ നിങ്ങൾക്കൊരു അടയാളം തരും. അതൊരു ടൈറ്റാനിക്കോ ഒരു സംയുക്ത രാഷ്ട്രമോ അല്ല. എന്നാൽ ഞാൻ സുരക്ഷയുടെ ഒരു അടയാളം തരും. ഒരു കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. അവൻ ഇമ്മാനുവൽ എന്ന് പേർ വിളിക്കപ്പെടും. അതാണ് അടയാളം. അതെ, ദൈവത്തിന്റെ വീണ്ടെടുപ്പിന്റെ നിയമങ്ങളിൽ അത് ബോവാസിന്റെയും നവോമിയുടെയും ആയിരുന്നതുപോലെ അതൊരടുത്ത ചാർച്ചക്കാരനായിരിക്കണമെന്ന് നിങ്ങൾ കണ്ടിരുന്നുവല്ലോ. ആ മനുഷ്യനെ വീണ്ടെടുക്കുന്നതിനായുള്ള ഏക വഴി എന്നത് ദൈവത്തിന് ഒരടുത്ത ചാർച്ചക്കാരനായി തീരേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളിത് മനസ്സിലാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവൻ ധനികർക്കും ബലവാന്മാർക്കും വേണ്ടി എല്ലാം കൂടി ഒരിക്കലും ഒരു ബന്ധുക്കാരനായില്ല. എന്നാൽ അവൻ പുൽത്തൊഴുത്തിൽ ശീലകളാൽ പൊതിഞ്ഞ് ഒരു പ്രായമേറിയവനായിട്ടല്ല, എന്നാൽ ഒരു ശിശുവായി ജനിച്ചു. അവൻ സൃഷ്ടിയുടെ മേൽ ദൈവമായിരുന്നു. ഒരു പൂർണ്ണ വളർച്ചയെത്തിയ മനുഷ്യനായി വരാതിരിക്കുന്നതിനായി അവൻ ഇത് ചെയ്യുന്നതിന് തെരഞ്ഞെടുത്തു. ശിശുക്കൾ എന്താണെന്ന് അനുഭവിച്ചറിയുന്നതിന് അവൻ ഇപ്രകാരം വന്നു. അവൻ യൗവന പ്രായക്കാരുടെ പരീക്ഷകളിൽ കൂടെ കടന്നുപോകുന്നതിന് ഇപ്രകാരം വന്നു. സാത്താന്റെ കണികളെയും പരിശ്രമിച്ച് അധ്വാനിച്ച് അറിയുന്നതിനായും അവൻ വന്നു. അങ്ങനെ ഒരു മനുഷ്യനായി എല്ലാ കാലങ്ങളിലും എല്ലാ തരത്തിൽപ്പെട്ടവരുമായ ദരിദ്രർക്കും ധനവാന്മാർക്കും അങ്ങനെ എല്ലാവർക്കും ഒരു വഴിയൊഴുക്കുന്നതിനായി അവൻ വന്നു. അവൻ ദരിദ്രനായി വന്നു. അതിനാൽ അവന്റെ ദരിദ്രതയിൽ കൂടെ നാം ധനവാന്മാരാകുകയും അവന്റെ രാജ്യത്തിൽ അവകാശികളാകുകയും ചെയ്യുന്നു. ഒരടയാളം നൽകപ്പെടുകയും അതവൻ സ്വയം ക്ലേശമനുഭവിക്കുകയും അവൻ എന്തായിരുന്നുവോ അതിൽ നിന്നും അവനെ തന്നെ സ്വയം വ്യത്യസ്തനാക്കുകയും അങ്ങനെ ഒരു ഉത്തമ അടയാളമായിട്ട് ഒരു ശിശുവിനെ പോലെ കരയുകയും ഒരു ബാലനെ പോലെ കളിക്കുകയും ഒരു മനുഷ്യനെ പോലെ പ്രയത്നിക്കുകയും ചെയ്തു. എന്നാൽ അത് നാം ചെയ്യുന്നത് പോലെ ദൈവം ജീവന്റെ ഓരോ അവസ്ഥയും ജീവിക്കുകയായിരുന്നു. താൻ ദൈവമായിരുന്നു എന്നുള്ളതിന്റെ വളരെയധികം കാര്യങ്ങൾ, വളരെയധികം അടയാളങ്ങൾ ദൈവം തന്നിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമല്ലോ. അവൻ ദൈവമായിരുന്നുവെന്ന്, അവൻ ന്യായവിധിയുടെ ദൈവമാണെന്നും പുരാതന ലോകത്തിന് അവനൊരു അടയാളം കൊടുത്തു. നോഹയുടെ കാലത്ത് അവൻ ജനങ്ങളെ വെള്ളത്തിൽ മുക്കിക്കളയുകയും നീതിമാന്മാരെ ഒരു പെട്ടകത്തിലാക്കി ഒഴുക്കുകയും ചെയ്തു. അവൻ നീതിമാനാണെന്നും ന്യായവിധി തീർച്ചയാണെന്നും ഉള്ളതിന്റെ ഒരു അടയാളമായിരുന്നു. അത് മാനസാന്തരപ്പെടാത്ത സകല പാപികളും ന്യായവിധിയിൽ നശിച്ചു പോകുമെന്നും നീതിമാൻ ദൈവത്തിന്റെ കരുണയാൽ രക്ഷിക്കപ്പെടുമെന്നുള്ളതിന്റെ ഒരു അടയാളമായിരുന്നു. അവൻ കത്തുന്ന മുൾപ്പടർപ്പിൽ വേറൊരടയാളം കൊടുത്തു. തന്റെ ഓടിപ്പോയ പ്രവാചകനെ പിടിച്ചിട്ട്, എന്റെ ജനങ്ങളുടെ സങ്കടങ്ങൾ ഞാൻ കേട്ടിരിക്കുന്നു, അവരോടുള്ള എന്റെ ഉടമ്പടിയെ ഞാൻ ഓർക്കുന്നു എന്നവൻ പറഞ്ഞപ്പോൾ അതെന്തായിരുന്നു? താൻ ഉടമ്പടി പാലിക്കുന്ന ദൈവമാണെന്നുള്ളതിന്റെ വേറൊരടയാളം അവൻ കൊടുക്കുകയായിരുന്നു. അതായത് അവൻ നൽകിയിരിക്കുന്ന സകല വാഗ്ദത്തങ്ങളെയും അവൻ ഓർക്കുന്നു എന്നുള്ളതിന്റെ അടയാളമായിരുന്നു. അവരെ വിടുവിക്കുന്നതിന് വേണ്ടി ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു എന്നുള്ളതിന്റെ അടയാളത്തെ അവൻ കത്തുന്ന മുൾപ്പടർപ്പിൽ കൊടുത്തു. ദൈവത്തെ അവന്റെ പ്രവൃത്തികളിൽ ശ്രദ്ധിക്കുക. അവൻ ആകാശത്തെ ഭൂമിയും സൃഷ്ടിച്ചപ്പോൾ അവൻ ദൂതന്മാരെ വിളിച്ചിട്ട് നാം എന്ന് പറഞ്ഞു. അവൻ എന്തെങ്കിലും പ്രവർത്തിച്ചിരിക്കുന്ന സ്ഥാനത്ത് തിരുവെഴുത്തിൽ മിക്കവാറും ഞാനല്ല എന്നാൽ എന്റെ പിതാവത്രേ എന്ന് പറഞ്ഞിരിക്കുന്നു. എന്നാൽ വീണ്ടെടുപ്പിന്റെ പദ്ധതി വന്നപ്പോൾ അവൻ ഒറ്റയ്ക്ക് വന്നു. ആരും അവനോടൊപ്പം ഉണ്ടായിരുന്നില്ല. അവൻ ഒരുവന് മാത്രമേ വരുവാൻ കഴിഞ്ഞിരുന്നുള്ളൂ. ഒരു ദൂതൻ അത് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. അവന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടുന്ന വേറൊരു മനുഷ്യനത് ചെയ്യാൻ കഴിയുകയില്ല. അതുപോലെ മറ്റെന്തെങ്കിലുമായ ഒരു വിശുദ്ധ കന്യകയ്ക്കോ ഒരു വിശുദ്ധ മാതാവിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിശുദ്ധനോ അത് ചെയ്യാൻ കഴിയുമായിരുന്നില്ല. ദൈവത്തിന് തന്നെ അതിനായി വരേണ്ടിയിരുന്നു. ഞാൻ നിങ്ങൾക്കൊരടയാളം തരും, കന്യക ഗർഭിണിയായ ഒരു പുത്രനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവൽ ആയിരിക്കും, അതായത് ദൈവം നമ്മോടുകൂടെ എന്ന് അർത്ഥമാകുന്നു. അതാണ് ഉത്തമ അടയാളം. ദൈവം തന്റെ ജനങ്ങളിലും തന്റെ ജനങ്ങളോടുകൂടെയും ദൈവം തന്റെ ജനമാകുകയും ദൈവവും മനുഷ്യനും ഒന്നാകുകയും ചെയ്തു. അതാകുന്നു അടയാളം. ലോകത്തിനൊരു ഇടർച്ചക്കല്ലും എന്നാൽ വിശ്വാസിക്കൊരു വാഴ്ത്തപ്പെട്ട ആശയമാകുന്നു. മറുത്തു പറയപ്പെടുന്ന ഒരടയാളമായിരിക്കും. അവനത് തെളിയിച്ച വേറെ സമയങ്ങളുമുണ്ട്. അവൻ ന്യായവിധിയുടെ ദൈവമാണെന്ന് ജലപ്രളയ സമയത്തും തന്റെ കൽപ്പനകളെ പാലിക്കുന്നവർക്ക് അവൻ കരുണയുടെ ദൈവമാണെന്നും തെളിയിച്ചു കാണിച്ചു. താൻ നൽകിയിരിക്കുന്ന സകല വാഗ്ദത്തങ്ങളെയും അവൻ പാലിക്കുന്നുവെന്ന് കത്തുന്ന മുൾപ്പടർപ്പിൽ അവനൊരടയാളത്താൽ അവർ കാണിച്ചു കൊടുത്തു. തന്റെ കൽപ്പനകളെ പാലിക്കുകയും നന്മ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നവർക്ക് അവനൊരു വഴി ഉണ്ടാക്കി കൊടുക്കുമെന്ന് ചെങ്കടലിൽ വെച്ച് അവൻ കാണിച്ചു കൊടുത്തു. അതിനെ എന്ത് തടസ്സപ്പെടുത്തിയാലും അതൊരു കാര്യമല്ല. ചെങ്കടലിൽ വെച്ച് ദൈവം അവർക്കൊരടയാളത്തെ കൊടുക്കുന്നതിൽ കൂടെ അവന് സമുദ്രത്തെ ഭാഗിക്കാൻ കഴിയുമെന്ന് കാണിച്ചു. എല്ലാ പരീക്ഷകളിലും അവൻ രക്ഷപ്പെടാൻ ഒരു വഴി ഉണ്ടാക്കുന്നു. അമ്മ അത് വിശ്വസിക്കുന്നില്ല എന്നും ഡാഡി അത് വിശ്വസിക്കുന്നില്ല എന്നും സഭ അത് വിശ്വസിക്കുന്നില്ല എന്നും നിങ്ങൾ പറയും. എന്നാൽ ആരെല്ലാം വിശ്വസിക്കുന്നില്ല എന്നുള്ളത് ഞാൻ കാര്യമാക്കുന്നില്ല. നിങ്ങളത് വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവം രക്ഷപ്പെടാൻ ഒരു വഴി ഉണ്ടാക്കി തരും. അവൻ ചെയ്യുമെന്നുള്ളതിന് ഒരടയാളവും തന്നു. ദൈവം അവർക്ക് വാഗ്ദത്തം ചെയ്തിരുന്നതായ വാഗ്ദത്ത ദേശത്തേക്കുള്ള നേരെയായ വഴിയിൽ അവർ ആയിരുന്നു. ചെങ്കടൽ അവരെ തടയുകയും അവർ കുഴപ്പത്തിലാകുകയും ചെയ്തു. എന്താണ് ചെയ്യേണ്ടതെന്ന് അവർക്കറിയില്ലായിരുന്നു. എന്നാൽ എല്ലാ പരീക്ഷകളിലും എല്ലാ പ്രയാസങ്ങളിലും ദൈവം അവർക്ക് രക്ഷപ്പെടാൻ ഒരു വഴി ഉണ്ടാക്കുമെന്ന് കാണിച്ചു കൊടുത്തു. നിങ്ങൾക്ക് പുകവലി വിട്ടുകളയാൻ കഴിയുന്നില്ലേ? ഒരു വട്ടം ദൈവത്തിന്റെ അടുക്കൽ കൊണ്ടുപോവുക. നിങ്ങൾക്ക് കള്ളം പറയുന്നത് വിട്ടുകളയാനും മോഷണം വിട്ടുകളയാനും കോപം വിട്ടുകളയാനും കഴിയുന്നില്ലേ? എങ്കിൽ അതൊരു വട്ടം ദൈവത്തിന്റെ അടുക്കൽ കൊണ്ടു ചെല്ലുക. നിങ്ങൾക്ക് പള്ളിയിൽ പോകുന്നത് പോലെ അനുഭവപ്പെടുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഒരിടത്തും ചെന്നെത്താൻ കഴിയുകയില്ല. ഒരു വട്ടം ദൈവത്തെ നിങ്ങളോടൊപ്പം എടുക്കുക, അവന്റെ വാഗ്ദത്തത്തെ എടുക്കുക, അവൻ രക്ഷപ്പെടാനുള്ള വഴി ഉണ്ടാക്കുമെന്ന് ചെങ്കടലിൽ വെച്ച് തെളിയിച്ചു. അങ്ങനെ ദൈവം വളരെയധികം അടയാളം നൽകിയിരിക്കുന്നു. That night when he said to the shepherds, go down into Bethlehem, for this day
is born Christ the Savior.
അവനിടയന്മാരോട് നിങ്ങൾ ബേത്ലഹേമിലേക്ക് പോവുക. കാരണം കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവായ ദൈവത്തിന്റെ അഭിഷിക്തൻ നിങ്ങൾക്കായി സ്ത്രീയാൽ ഇന്ന് ജനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് ദൈവമായിരുന്നു. അവളെ ഇപ്പോൾ ഒരു ദൈവമാക്കിയല്ല, അത് ഈ ശരീരത്തെ സുവിശേഷം പ്രസംഗിക്കുന്നതിനു വേണ്ടി കടം വാങ്ങിയിരിക്കുന്നത് പോലെ അവൻ ആ സ്ത്രീയുടെ ഗർഭാശയത്തെ കടം വാങ്ങിയിരുന്നു. അവൻ നിങ്ങളുടെ ശരീരത്തെ കടം വാങ്ങിയിട്ട് അവൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ നിങ്ങളിൽ കൂടി ചെയ്യുന്നത് പോലെയാകുന്നു. കാരണം അവൻ ഇപ്പോഴും ഇമ്മാനുവേലും ആ അടയാളവും ദൈവം തന്റെ ജനങ്ങളോട് കൂടെയുമാകുന്നു. ദൈവം തന്റെ ജനങ്ങളുടെ ഇടയിൽ ജീവിക്കുന്നതാണ് ആ ഉത്തമവും നിത്യവുമായ അടയാളം. അതിനൊരിക്കലും പരാജയപ്പെടാൻ കഴിയുകയില്ല. അതെല്ലാം ഇപ്പോഴും ഒരടയാളമായിരിക്കും. നിങ്ങൾ ഈ അടയാളത്തെ കുറിച്ച് സംസാരിക്കുന്നു, എന്നാൽ ഈ ഒരെണ്ണത്തെ കുറിച്ച് എന്താകുന്നു? മറ്റേതൊരടയാളവും നിങ്ങൾ പ്രാപിക്കുന്നതിന് മുമ്പ്, അതായത് അന്യഭാഷ സംസാരിക്കുന്നതിന്റെ അടയാളവും പ്രവചനത്തിന്റെ അടയാളവും ഏതൊരു അമാനുഷികതയുടെ അടയാളവും പ്രാപിക്കുന്നതിന് മുമ്പ്, നമുക്ക് തിരികെ പോയി യഥാർത്ഥവും നിത്യവും എന്നേക്കുമുള്ളതായ അടയാളത്തിന്റെ അടുക്കലെത്തേണ്ടിയിരിക്കുന്നു. അതിന്റെ തുടക്കം നേരെയാക്കിക്കൊണ്ട് ആ അടിസ്ഥാനത്തിന്മേൽ നമുക്ക് തുടങ്ങാം. അത് കാലഘട്ടങ്ങളിലെ പാറയാകുന്നു, പിന്നെ യാതൊന്നും ഒരിക്കലും അതിനെ തൊടുകയില്ല. പാതാള ഗോപുരങ്ങൾ അതിനെതിരായിരിക്കും, എന്നാൽ അതിനെ പിടിച്ചടക്കിയില്ല. ഒരു കന്യക ഗർഭിണിയായി ഒരു പുത്രനെ പ്രസവിക്കും, ആ അടയാളത്തെ പ്രാപിക്കുക.
And he told these shepherds, here's how you'll find him. He'll be in a manger, in a barn.
നിങ്ങൾ അവനെ എപ്രകാരമാണ് കണ്ടുപിടിക്കുന്നതെന്ന് അവൻ ഇടയന്മാരോട് പറഞ്ഞു. ശീലകൾ ചുറ്റി പശുത്തൊഴുത്തിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. നിങ്ങൾ അവനെ കാണുമ്പോൾ വിശ്വസിക്കുക, കാരണം അവൻ ദൈവം നമ്മോട് കൂടെയാകുന്നു.
That sign wasn't only to the shepherds, but it was given to all the world.
ഈ അടയാളം ഇടയന്മാർക്ക് വേണ്ടി മാത്രമായിരുന്നില്ല, എന്നാൽ അത് ലോകത്തിന് മുഴുവനുമായിട്ട് കൊടുത്തിരുന്നു. അത് അവങ്കിലേക്ക് നോക്കി അവൻ ആരാകുന്നുവെന്ന് കാണുക. ഇത് ഇമ്മാനുവേൽ, അതായത് ദൈവം നമ്മോട് കൂടെയാകുന്നു. അവൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ അവൻ ദൈവമാണെന്ന് തെളിയിച്ചിരുന്നു. ദൈവം അവനിലായിരുന്നുവെന്ന് അവൻ തെളിയിച്ചിരുന്നു. കാരണം ദൈവത്തിന്റെ അടയാളങ്ങൾ അവനെ പിന്തുടർന്നിരുന്നു. അവൻ പറഞ്ഞു, ഞാൻ എന്റെ പിതാവിന്റെ പ്രവൃത്തികളെ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ എന്നെ വിശ്വസിക്കേണ്ട. എന്നാൽ ഞാൻ എന്റെ പിതാവിന്റെ പ്രവൃത്തികളെ ചെയ്യുകയും നിങ്ങൾ എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ പ്രവൃത്തികളെ, അതായത് അടയാളത്തെ വിശ്വസിക്കുക, അത് ഇമ്മാനുവേൽ ആകുന്നു. ഞാനും എന്റെ പിതാവും ഒന്നാകുന്നു. എന്റെ പിതാവ് എന്നെ അയച്ചിരിക്കുന്നു, അതുപോലെ ഞാൻ നിങ്ങളെയും അയക്കുന്നു. എന്നെ അയച്ച പിതാവ് എന്നിലായിക്കൊണ്ട് സ്വയം അവന്റെ പ്രവൃത്തികളെ ചെയ്യുന്നു. ഇത് ദൈവം ജഡമായതാകുന്നു. നാശത്തിന് മുമ്പ് അതിന്റെ ഒരു രുചി ലോത്തിന് കിട്ടിയിരുന്നില്ലേ? ദൈവം ജഡത്തിൽ വെളിപ്പെടുകയും കാളക്കുട്ടിയുടെ മാംസം തിന്നുകയും പശുവിന്റെ പാല് കുടിക്കുകയും നെരിപ്പോടിൽ ചുട്ട അപ്പം തിന്നുകയും തന്റെ പിൻഭാഗം കൂടാരത്തിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് ഞാൻ എന്ന വ്യക്തിപരമായ സർവനാമത്തെ ഉപയോഗിച്ചപ്പോൾ അവൻ കണ്ടിരുന്നു. ഞാൻ അബ്രഹാമിനെ ലോകത്തിന്റെ അവകാശിയായി കാണുകയും മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഞാൻ അവനത് വെളിപ്പെടുത്തി കാണിക്കും എന്നാകുന്നു. അവൻ ആരായിരുന്നു? അബ്രഹാമെ, നിന്റെ ഭാര്യയായ സാറ എവിടെയെന്ന് അവൻ ചോദിച്ചു. അത് അവനെ ഞെട്ടിപ്പിച്ചു കളഞ്ഞു. ദൈവം ക്രിസ്തുവിന്റെ മുൻരൂപത്തിൽ ജഡമായതായിരുന്നു. അവൾ നിന്റെ പിന്നിൽ കൂടാരത്തിലായിരിക്കുന്നുവെന്ന് അവൻ പറഞ്ഞു. അപ്പോൾ സാറ ചിരിക്കുകയും സാറ എന്തിനു ചിരിച്ചു എന്നവൻ ചോദിക്കുകയും ചെയ്തു. ഇമ്മാനുവേൽ ഒരു സ്ത്രീയുടെ ഗർഭത്തിൽ കൂടി ഒരു തിയോഫനിയായി പ്രത്യക്ഷമാകുന്നതിന് പകരം അവൻ പറഞ്ഞു, ലോത്തിന്റെ നാളുകളിലെ പോലെ മനുഷ്യപുത്രന്റെ വരവെങ്കിലും ആകും.
When he was on earth, those apostles went forth with the gospel.
അവൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ അപ്പോസ്തലന്മാർ സുവിശേഷമായി പോയപ്പോൾ ദൂതന്മാർ പോലും സ്വർഗത്തിന്റെ കോവണിയുടെ കൈത്തൂണുകളിൽ മേൽ കൂടിയും മഹത്വനാടിന്റെ ഇടനാഴിയിൽ കൂടിയും അതിലേക്ക് നോക്കിയിരുന്നു. ഇരുവഴുത്ത് കുറിച്ചെടുക്കുന്നവരായ നിങ്ങൾ അത് എഴുതിയെടുക്കുന്നതായി ഞാൻ കാണുന്നു. അത് ഒന്ന് തിമോത്തിയോസിന്റെ ഒന്നാം ലേഖനം 3:16 അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി എന്നിങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം സമതമാമണ്ണം വലിയതാകുന്നു. ദൂതന്മാർ ദൈവത്തെ കാണുന്നതിനായി എഴുന്നേറ്റ് അവൻ സ്വർഗത്തിൽ തന്റെ തേജസ്സിലായിട്ട് ഒരഗ്നിസ്തംഭം പോലെ ഇരിക്കുമ്പോൾ അവർ അവരുടെ ചിറകുകൾ അവന്റെ മുമ്പിൽ നീ പരിശുദ്ധൻ 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 എന്ന് ഉച്ചത്തിൽ ആർത്തുകൊണ്ട് വീശിയിരുന്നു. അവൻ മനുഷ്യനായി തീർന്നപ്പോൾ യഹോവ അത് ജഡമായത് കാണുന്നതിനായി അവർ അവനെ നോക്കി. തീർച്ചയായും ദൈവഭക്തിയുടെ മർമ്മം സമ്മതമാമണ്ണം വലുതാകുന്നു. ഞാൻ നിങ്ങൾക്കൊരു നിത്യ അടയാളം തരും, അത് ദൈവം നമ്മുടെ ഇടയിൽ ജഡമായി അവതരിക്കുകയും ജഡമായി അവൻ വസിക്കുകയും ചെയ്തതാകുന്നു. അതൊരു നിത്യമായ അടയാളമായിരിക്കും. അത് ഇടയന്മാർ മാത്രം കണ്ട് വിശ്വസിക്കുന്നതിനായിരുന്നില്ല, എന്നാൽ ബ്രാണം കൂടാരത്തിലുള്ള നിങ്ങളും കൂടാതെ ക്രൂരതയേറിയ ലോകവും അത് ദൈവമാണെന്ന് വിശ്വസിക്കുന്നതിനായി ദൈവം ആ അടയാളത്തെ നൽകി.
Jesus said, as the living Father has sent me and come with me and was in me, so send I you. The living Father to go with you and be in you.
Yeshu paranju jeevikkunnathinaayi ente pidavenne aikkiyum ennodoppam varikkiyum ennilayirikkiyum cheythathu pole njan ningale aikkiyum jeevikkunnathinaayi pidavu ningalodoppam pogiyum oru nithya adayalamayi ningalilayirikkiyum cheyyum. Vishwasikkunnavaral ee adayalangal nadakkum. ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെയും നിങ്ങളിലുമായിരിക്കും. ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ആയിരിക്കും. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതുപോലെ ആരോ അവനെ ദൈവത്തിൽ നിന്നും സ്വല്പം കുറഞ്ഞവനാക്കാൻ ആഗ്രഹിച്ചിരുന്നു. അവൻ മനുഷ്യനായിരുന്നു, ദൈവം ഒരു മനുഷ്യനെ ഉപയോഗിക്കുകയായിരുന്നു. ദൈവം സ്വയമായി സൃഷ്ടിച്ച ഒരു ജഡത്തെ അവനിൽ കൂടെ സൃഷ്ടിക്കുന്നതിനു വേണ്ടിയും തിരുവെഴുത്ത് പറയുന്ന പ്രകാരം അനേകം പുത്രന്മാരെ ഈ അനുസരണയുള്ള പുത്രനാൽ കൊണ്ടുവരുന്നതിനുമായി ഉപയോഗിക്കുകയായിരുന്നു. ഒരു പുത്രനാൽ സകലതും നശിച്ചു, ഒരനുസരണ പുത്രനാൽ വിശ്വസിക്കുന്ന ഏവനും ജീവിക്കും. ദൈവം നമ്മോടുകൂടെ എന്നതൊരടയാളമായിരിക്കുമെന്ന് അവൻ അരളി ചെയ്തു. അവൻ അവനെ തന്നെ അവൻ വെറും മനുഷ്യനായിട്ട് മനുഷ്യൻ സ്വയമായിട്ട് അവനെ മനുഷ്യപുത്രൻ എന്ന് സൂചിപ്പാൻ അത്രമാത്രം ഇഷ്ടപ്പെട്ടിരുന്നു. ഞാൻ യാതൊന്നും ആകുന്നില്ല, പുത്രൻ സ്വയമേ യാതൊന്നും ചെയ്യുന്നില്ല, എന്നാൽ അവനിൽ വസിക്കുന്ന പിതാവായ ഇമ്മാനുവേൽ ദൈവമാണ് പ്രവർത്തിക്കുന്നത്. ആ ശിശു യഹോവയായ ദൈവമായിരുന്നു. ആ പിഞ്ചുകുഞ്ഞ് കരഞ്ഞത് യഹോവയായിരുന്നു. നിങ്ങൾക്കിത് കാണാൻ കഴിയുന്നുണ്ടോ? ദൈവം ഒരു ശിശുവിൽ വസിക്കുന്നു. ദൈവം ഒരു യൗവന പ്രായത്തിൽ വളർന്നിരുന്നു. അവൻ ഏത് തരത്തിൽപ്പെട്ട യൗവനക്കാരനായിരുന്നു? അതിനവനൊരു മാതൃക ഒരുക്കി. അവന്റെ പിതാവിനും മാതാവിനും അവൻ നഷ്ടപ്പെട്ടു പോയപ്പോൾ അവനെ കണ്ടുപിടിക്കുന്നതിനായി അവർ തിരയുകയും അവസാനം അവനെ ദേവാലയത്തിൽ കണ്ടെത്തുകയും ചെയ്തു. ഒരു യൗവനക്കാരനായിരിക്കും അവൻ എന്താണ് പറഞ്ഞത്? എന്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടതെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഇത് യൗവനക്കാർക്ക് ഒരു മാതൃകയാകുന്നു. ഒരു മനുഷ്യനായിരിക്കെ ലോകത്തിന്റെ സകല ആഡംബരവും അവന് സമർപ്പിക്കപ്പെട്ടിരുന്നു. മനുഷ്യരിൽ വെച്ച് ഏറ്റവും മഹാനും മനുഷ്യരിൽ വെച്ച് ഏറ്റവും ധനികനുമാകുന്നതിനുള്ള എല്ലാ കാര്യങ്ങളും അവന്റെ കൈകളിൽ തന്നെ കിടന്നിരുന്നു. അവന് മത്സ്യത്തിന്റെ വായിൽ നാണയം എവിടെയാണെന്ന് പറയുന്നതിനും കുളത്തിൽ നിന്നും ഏറ്റവും നല്ല വെള്ളത്തെ പമ്പ് ചെയ്ത് അതിനെ വീഞ്ഞാക്കുന്നതിനും അവൻ ആഗ്രഹിക്കുന്നത് എന്തും മാറ്റം ചെയ്യുന്നതിനും അഞ്ചപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്നതിനും അവന് കഴിഞ്ഞിരുന്നു. ഏറ്റവും മഹാനായ മനുഷ്യനാകുന്നതിനുള്ള ശക്തി തന്റെ കയ്യിൽ വെച്ചുകൊണ്ട് അവൻ ദരിദ്രനായിരിക്കുന്നതിനെ അപ്പോഴും തെരഞ്ഞെടുത്തു. അവൻ മരിച്ചപ്പോൾ ഒരു ശവക്കുഴി പോലും അവനില്ലായിരുന്നു. അവനൊന്ന് കടം വാങ്ങേണ്ടതായി വന്നു. ഇമ്മാനുവേൽ ഇതൊരടയാളമായിരിക്കും. ദൈവം എങ്ങനെയാണ് വന്നത്? ദരിദ്രനായിട്ട് വന്നു. ദൈവം എങ്ങനെയാണ് ഇടപെടുന്നത്? അതൊരു നിത്യമായ അടയാളമായിട്ട് ദരിദ്രരോടും വിദ്യാഭ്യാസമില്ലാത്തവരോടും കൂടെ ആകുന്നു.
A sign said, the great prophetess Anne, when Simeon raised his hands at the temple.
ഒരടയാളം എന്ന് ആ പ്രവാചികയായ അന്ന പറഞ്ഞു. ശിമോൻ തന്റെ കൈകളാൽ ശീലകളാൽ പൊതിഞ്ഞ ആ ശിശുവിനെ എടുത്ത് ദേവാലയത്തിൽ വെച്ച് തന്റെ കൈകൾ ഉയർത്തിയിട്ട് പറഞ്ഞു, ഇവനെ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും എഴുന്നേൽപ്പിനും ജാതികളുടെ വെളിപ്പെടുവാനുള്ള പ്രകാശവും മറുത്തു പറയുന്ന അടയാളത്തിനുമായി വെച്ചിരിക്കുന്നു. എന്താണ്? ദൈവം നമ്മോടുകൂടെയാകുന്നു. ധനത്തിലും ഗർവത്തിലുമല്ല, എന്നാൽ ദരിദ്രതയിലാകുന്നു. ഒരു പശുത്തൊഴുത്തിൽ ദൈവം നമ്മോടുകൂടെ ജനിച്ചു. എന്ത് തരത്തിലുള്ള കാര്യങ്ങളാണ് അവൻ ചെയ്തത്? അവൻ പറഞ്ഞ കാര്യങ്ങളെ ശ്രദ്ധിക്കുക. എന്താണ് അവൻ പറഞ്ഞതെന്ന് ശ്രദ്ധിക്കുക. കാരണം ദൈവം സ്വയം തന്നെ പറഞ്ഞു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പീൻ. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ വസിക്കുവാൻ ഞാൻ പ്രസന്നനായിരിക്കുന്നു. ഇവന് ചെവി കൊടുപ്പീൻ. ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോടൊപ്പമായിരിക്കുമെന്ന് അവൻ പറഞ്ഞു.
He sent forth his apostles. They burnt the earth up in their days. as God being
അവൻ തന്റെ അപ്പോസ്തലന്മാരെ അയച്ചു ദൈവം മനുഷ്യനുമായി ഒന്നായിരിക്കെ അവർ അവരുടെ കാലത്ത് ഭൂമിയെ എരിച്ചു കളഞ്ഞു അവർ ജനങ്ങളെ ആ ദൈവത്തിന്റെ നാമമായ യേശു ക്രിസ്തുവിൽ സ്നാനപ്പെടുത്തി അവർ അവനോട് അത്രമാത്രം അടുത്ത് ജീവിച്ചിട്ട് അവരിൽ കൂടെ അവൻ അത്ഭുതങ്ങളും അടയാളങ്ങളും പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങളാലും വെളിപ്പെട്ടു ദൈവം നമ്മോടുകൂടെയാകുന്നു സത്യവാനും ജീവനുമുള്ളതായ ഒരേ ഒരു ദൈവമേ ഉള്ളൂ എന്നവർ പ്രസംഗിച്ചു മനുഷ്യൻ മൂന്നും നാലും ദൈവങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ രണ്ട് ദൈവങ്ങൾക്ക് വേണ്ടി എല്ലാ വിധത്തിലുംപ്പെട്ട ഗോപുരങ്ങൾ നിർമ്മിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാൽ ഒരു ദൈവമേ ഉള്ളൂ ആ സന്ദേശം ഈ അവസാന നാളുകളിൽ ഉണർവാകേണ്ടിയിരിക്കുന്നു നിങ്ങളിപ്പോൾ തന്നെ നിങ്ങളുടെ ഹൃദയങ്ങളെ തുറന്ന് ചിന്തിക്കുന്നതാണ് നല്ലത് ഞാൻ എന്താണ് പറയാൻ ശ്രമിക്കുന്നതെന്നുള്ളതിനെ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുവാൻ ദൈവത്തോട് അപേക്ഷിക്കുക അവൻ വന്നപ്പോൾ പ്രവാചകൻ എന്താണോ കൽപ്പിച്ചത് അതവൻ നിറവേറ്റി അന്ത്യനാളുകളിൽ ദൈവത്തിന്റെ പിന്മഴയുടെ സമയത്ത് അവൻ വരുമ്പോൾ മുൻമഴയും പിന്മഴയും രണ്ടും കൂടി പകരുന്നതായിരിക്കും അതിനെക്കുറിച്ച് പ്രവചിക്കപ്പെട്ടിരിക്കുന്ന അതേ രീതിയിൽ തന്നെ അവൻ വരുന്നു സന്ധ്യാസമയത്തോ വെളിച്ചമുണ്ടാകും എന്താണ് സംഭവിക്കേണ്ടത് ഇമ്മാനുവേൽ അതേ പുത്രനും അതേ വെളിച്ചവും അതേ ദൈവവുമായി അവൻ പെന്തെക്കോസ്റ്റ് നാളിൽ തന്റെ ജനങ്ങളോടൊപ്പം ജഡത്തിൽ വസിച്ച അതേ ദൈവം അതേ രീതിയിൽ തന്നെ അന്ത്യനാളുകളിൽ വരും കാരണം സന്ധ്യാസമയത്തോ വെളിച്ചമുണ്ടാകും എന്താകുന്നു ഇത് അവിടെ ഒരു അടയാളം ഉണ്ടായിരിക്കും അതൊരു നിത്യ അടയാളമായിരിക്കും ദൈവം നമ്മോടുകൂടെയും നമ്മിലും നമ്മിൽ കൂടെയുമായിട്ട് മനുഷ്യനും ദൈവവും ഒന്നായിരിക്കുന്നു യേശു മരിച്ചു അതിനാൽ അവൻ ആ വിലയേറിയ ജീവൻ തന്റെ തീരുമാനത്താൽ നൽകി ഇത് കഴിഞ്ഞ ഞായറാഴ്ചത്തെ സന്ദേശമായിരുന്നു കാരണം അവൻ അതൊരു തീരുമാനപ്രകാരം നൽകി അതിനാൽ അനേകം ദൈവമക്കളെ അവന് കൊണ്ടുവരാൻ കഴിയും ഇമ്മാനുവേൽ നമ്മോട് കൂടെയാകുന്നു വൈകിട്ടത്തെ വെളിച്ചമായ ജനങ്ങളെ ഇത് ആകർഷിക്കും ദൈവം അടയാളത്തെ നൽകി ഇതൊരടയാളമായിരിക്കും അത് ദൈവം ജഡത്തിൽ വസിക്കുന്നതാണ് അത് ജനങ്ങളെ ആകർഷിക്കുമെന്ന് അവൻ വിചാരിച്ചു അത് ചെയ്യുകയും ചെയ്തു കാരണം അവനെ സ്വീകരിച്ച ഏവനും ദൈവമക്കളാകുവാനുള്ള അധികാരം അവൻ കൊടുത്തു അതേ പ്രകാശം തന്നെ വെളിച്ചപ്പെടുത്തുമ്പോൾ അത് വൈകിട്ടത്തെ വെളിച്ചമായി ജനങ്ങളെ ആകർഷിക്കുന്നതിനായി കരുതപ്പെട്ടിരിക്കുന്നു അതായത് ദൈവവും ക്രിസ്തുവും ഒന്നാകുന്നു പത്രോസ് പറഞ്ഞു നിങ്ങൾ ക്രൂശിൽ തറച്ച അതേ യേശുവിനെ ദൈവം കർത്താവും ക്രിസ്തുവും രണ്ടുമാക്കിയിരിക്കുന്നുവെന്ന് നിങ്ങൾ ഏവരും അറിഞ്ഞുകൊള്ളുവിൻ അത് മറത്തു പറയുന്ന അടയാളമാകുന്നു എന്നാൽ സന്ധ്യാസമയത്തെ വെളിച്ചം ഇവിടെയാകുന്നു
minister of the gospel when the Pentecostal message first started falling
Pentecostinte sandeshamadhyamayittu veedan thodangiyappol paredanaya Dr. Haywood alla adeham thanne nalla avasthayilayirunnu ennu njan uhikkunnu appol oru divasam aathmaavu avante mel vannu adeham oru prasangiyanum koodathe oru kaviyumayirunnu thante pene eduthu adu rajaniyilakkiyum cheedu
it shall be light in the evening time
സന്ധ്യാസമയത്തോ വെളിച്ചമുണ്ടാകും മഹത്വത്തിന്റെ വഴി നിങ്ങൾ തീർച്ചയായും കണ്ടെത്തും വെള്ളത്തിലെ വഴി ഇന്നത്തെ വെളിച്ചവും യേശുവിന്റെ വിലയേറിയ നാമത്തിൽ അടക്കപ്പെടുകയുമാകുന്നു യൗവനക്കാരും വൃദ്ധരുമേ നിങ്ങളുടെ സകല പാപങ്ങളിൽ നിന്നും മാനസാന്തരപ്പെടുക പരിശുദ്ധാത്മാവ് തീർച്ചയായും കടന്നുവരും കാരണം വൈകിട്ടത്തെ വെളിച്ചം വന്നിരിക്കുന്നു ദൈവവും ക്രിസ്തുവും ഒന്നാണെന്നുള്ളത് സത്യമാകുന്നു വൈകിട്ടത്തെ വെളിച്ചം നാം സന്ധ്യാസമയത്തെ വെളിച്ചമായ സന്ധ്യാസമയത്തെ അടയാളത്തിൽ നടക്കുകയാണെങ്കിൽ അത് പിന്നെ അതേ അടയാളവും അതേ പ്രകാശവുമായ നിത്യ അടയാളമാകുന്നു എങ്കിൽ അതേ അടയാളങ്ങൾ തന്നെ സന്ധ്യാസമയത്തെ വെളിച്ചത്തെയും പിന്തുടരും നിങ്ങളിത് മനസ്സിലാക്കുന്നുണ്ടോ നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ അത് ഈ ക്രിസ്മസിന്റെ സന്ദേശമാകുന്നു വൈകിട്ടത്തെ വെളിച്ചവും മശിഹായുടെ അടയാളം അതോടുകൂടിയും ആ സന്ദേശത്തോടു കൂടെയുമായി വരുന്നു സന്ധ്യാസമയത്തെ വെളിച്ചം ഇവിടെയാകുന്നു അത് മറുത്തു പറയുന്ന അടയാളമാകുന്നു. അവർ നിങ്ങളെ നിഷേധിച്ചു കളയും. നിങ്ങളുടെ സഹോദരന്മാർ തന്നെ. അവനെ ആരാണ് നിഷേധിച്ചത്? അവന്റെ സഹോദരന്മാർ തന്നെയായിരുന്നു. അവൻ അത്ഭുതങ്ങളെ ചെയ്ത് കാണുന്നത് അവർ ഇഷ്ടപ്പെട്ടിരുന്നു. എന്നാൽ കാൽവരിയിലെത്തിയപ്പോൾ അവരെല്ലാം എവിടെയായിരുന്നു? ആ നിർണായകമായ നാഴിക എത്തിയപ്പോൾ അവിടെ ദൈവം തന്റെ സത്യത്തിൽ നിന്നുകൊണ്ട് വേദപുസ്തകത്തെ വെളിപ്പെടുത്തിയപ്പോൾ അവരെവിടെയായിരുന്നു? അവർ പിൻവാങ്ങിപ്പോയിരുന്നു. നിങ്ങൾക്കൊരു അടയാളം നൽകുന്നതായിരിക്കും. ഈ അടയാളങ്ങൾ സംഭവിക്കും. ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ നിങ്ങളും ചെയ്യും. ഞാൻ പിതാവിന്റെ അടുക്കലേക്ക് പോകുന്നതിനാൽ അതിൽ വലിയതും ചെയ്യും. സന്ധ്യാസമയത്തോ വീണ്ടും വെളിച്ചമുണ്ടാകും. ഓ, ഈ അന്ധകാരം നിറഞ്ഞ നാളുകളിൽ കൂടെ നാം വന്നിരിക്കുന്നു. എന്നാൽ 40 വർഷങ്ങൾ കൊണ്ട് മേഘങ്ങൾ അത് തിരികെ കൈവരുത്തുകയും ആദ്യത്തെ മതപരിഷ്കാരത്തിൽ കൂടെ ദൈവവും ക്രിസ്തുവും ഒന്നാണെന്നും ദൈവം ജഡമായി അവതരിച്ചുവെന്നും അവൻ മനുഷ്യ ശരീരത്തെ തന്റെ വാസസ്ഥലമായി തിരഞ്ഞെടുക്കുകയും ചെയ്ത സന്ദേശം കൊണ്ടുവന്നു. അവർ അവനെ ഒരു സിംഹാസനത്തിൽ ഇരിക്കുന്ന ഏതോ എന്തോ ഒന്നിനെ പോലെയാക്കിയും ഇതിഹാസത്തിന് മുമ്പുള്ള എന്തോ ഒന്ന് പോലെയും അവരിൽ ചിലർ അവനെ ഒരു തത്വജ്ഞാനിയാക്കുവാനും ചിലർ അവനെ ഒരു പ്രവാചകനാക്കുവാനും ആഗ്രഹിക്കുന്നു. എന്നാൽ സഹോദര, അവൻ ദൈവം നിന്നിലാകുന്നു. ദൈവം ജഡമായി അവതരിച്ചതാകുന്നു. എങ്ങനെ അവൻ ദൈവം ജഡമാണെന്ന് എങ്ങനെയാണ് നാം അറിയുന്നത്? അവൻ പറഞ്ഞു, ഞാൻ എന്റെ പിതാവിന്റെ പ്രവൃത്തികളെ ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ തെറ്റാണ് നിങ്ങളോട് പറഞ്ഞത്. ഞാൻ എന്റെ പിതാവിന്റെ പ്രവൃത്തികളെ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ അത് വിശ്വസിക്കുക. ഇന്നും അതേ കാര്യം തന്നെയാണ്. ഈ നാളുകളിൽ സന്ദേശം വീണ്ടും ഉണർന്നിരിക്കുന്നു. അതവൻ ആരാകുന്നുവെന്നും എന്താകുന്നുവെന്നുമുള്ള സന്ദേശമാണ്. അവൻ ചെയ്ത അതേ പ്രവൃത്തികളുമായി ഇമ്മാനുവേൽ നിങ്ങളിൽ വസിക്കുകയും നിങ്ങളിൽ കൂടി അവനെ വെളിപ്പെടുത്തുകയും അവൻ ചെയ്ത അതേ കാര്യങ്ങളെ ചെയ്യുകയും ചെയ്യുന്നു. ഇത് സന്ധ്യാസമയത്തെ വെളിച്ചമാക്കുന്നു. ഇത് മറുത്തു പറഞ്ഞ അടയാളമാക്കുന്നു. ഇത് കഠിനമായ വഴിയാകുന്നു. ധനികനായ പ്രമാണിക്ക് അതെന്തോ അർത്ഥമാക്കിയിരുന്നു. എന്നിരിക്കലും അവന്റെ ഹൃദയം വിശന്നിട്ട് അവൻ യേശുവിന്റെ അടുക്കൽ വന്ന് റബ്ബി, നിത്യജീവൻ പ്രാപിക്കുന്നതിനായി ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. നീ കൽപ്പനകളെ പാലിക്കുക എന്നവൻ പറഞ്ഞു. ചെറുപ്പം മുതലേ ഞാൻ ചെയ്തു വരുന്നു എന്നവൻ പറഞ്ഞു. പിന്നെ നീ സമ്പൂർണനാകാൻ ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചു. എങ്കിൽ എന്നെ പിന്തുടരുക എന്നവൻ പറഞ്ഞു. അവൻ വിഷാദിച്ച് ദുഃഖിതനായി തിരികെ പോയി. അത് വളരെ വിലയേറിയ ഒരു കാര്യമായിരുന്നു. അവൻ സ്വല്പം കാച്ചു കൊടുത്തൊരു വലിയ പള്ളി ഉണ്ടാക്കുകയും അവനെ തന്നെ അതിൽ ഒരംഗമാക്കുകയും ചെയ്യുമായിരുന്നെങ്കിൽ അവൻ അത് പ്രയാസമില്ലാതെ ചെയ്യുമായിരുന്നു. ഇന്ന് ധനികരുടെ ഇടയിൽ അത് എപ്രകാരം താരതമ്യപ്പെട്ടിരിക്കുന്നുവെന്ന് നിങ്ങൾ കാണുന്നില്ലേ? അവിടെ വേറെയും ജനങ്ങളുണ്ടായിരുന്നു. ധനികർ മാത്രമല്ല, ദരിദ്രരുമുണ്ടായിരുന്നു. അവരിലധികം പേരും ചെളിക്കുണ്ടിൽ നിന്നും മറ്റും കടന്നു വന്നവരായിരുന്നു. അവർ ജനപ്രീതിയുടെ കാരണത്താൽ നിരസിച്ചു കളഞ്ഞിരുന്നു. കാരണം അവൻ ജനപ്രീതി ഇല്ലാത്തവനായിരുന്നു. അവൻ ഇമ്മാനുവേലായിരുന്നു. അവർ പറഞ്ഞു, ഇത് നിരൂപണമാണ്. അത് പിശാചാകുന്നു. അത് ഇന്ദ്രിയ വിദ്യയാകുന്നു. അത് ബേൽസെബൂബാകുന്നു. ആ കാലത്തെ ഉപദേഷ്ടാക്കന്മാരും വലിയ സഭകളും അത് അസംബന്ധമാണെന്ന് പറഞ്ഞു. എന്നാൽ ദൈവം പറഞ്ഞു, ഇത് നിത്യ അടയാളമാകുന്നു. ഇത് ഉത്തമ അടയാളമാകുന്നു. ഇതെല്ലാ അടയാളങ്ങളിലും അടയാളമാകുന്നു. അതായത് ദൈവം നിങ്ങളോടു കൂടെയും ലോകാവസാനം വരെ നിങ്ങളിലുമായിരിക്കും. അവിടെയാണ് നിങ്ങളുടെ ഉത്തമ അടയാളം. അതെല്ലാ അടയാളത്തെയും കവിഞ്ഞു നിൽക്കുന്നു. അതാദ്യത്തെ അടയാളമാകുന്നു. പ്രവർത്തികൾ 19:5 അവർ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നതിന് മുമ്പ് അവർക്ക് തിരികെ വന്ന് അത് തിരിച്ചറിയേണ്ടത് ആവശ്യമായിരുന്നു. എന്നിരിക്കലും അവൻ വേദപുസ്തകം കയ്യിലുണ്ടായിരുന്ന ഒരു വിശ്വാസിയും കൂടാതെ ഒരു നല്ല പ്രാസംഗികനും യേശു തന്നെ ക്രിസ്തുവാണെന്ന് തെളിയിക്കുകയും ചെയ്തിരുന്നു. അത് പരിശുദ്ധാത്മാ പ്രാപിക്കുന്നതിന് മുമ്പായിരുന്നു. എന്നാൽ അടയാളത്തെ കാണുന്നതിന് വേണ്ടി അവർക്ക് തിരികെ വന്ന് വീണ്ടും സ്നാനപ്പെടുകയും അവരുടെ മേൽ കൈവയ്ക്കുകയും പരിശുദ്ധാത്മാവ് സ്വീകരിക്കുകയും ചെയ്യേണ്ടിയിരുന്നു. അത് സത്യമാണ്. എന്നാൽ സന്ധ്യാസമയത്തെ വെളിച്ചം ഇവിടെയായിരിക്കുന്നു. ഇത് വിമർശിക്കപ്പെട്ടിരിക്കുന്നു. ഇത് പരിഹസിക്കപ്പെട്ടിരിക്കുന്നു. ഇത് മറുത്തു പറയപ്പെട്ടിരിക്കുന്നു. ഇത് മറുത്തു പറയപ്പെടുമെന്ന് പ്രവാചകൻ പറഞ്ഞിരിക്കുന്നു. ഇതൊരു ഇടർച്ചക്കല്ലാകുന്നു. മറുത്തു പറയപ്പെടുകയും പരിഹസിക്കപ്പെടുകയും വിമർശിക്കപ്പെടുകയും ചെയ്യുന്ന ഇമ്മാനുവേൽ നമ്മിലായിട്ട് തന്റെ ഇഷ്ടത്തെ നമ്മിൽ കൂടെ പ്രവർത്തിക്കുന്നു. ഹോ, എന്റെ തീർത്ഥാടകരായ സഹോദര, എന്റെ സഹോദരി, ഇന്ന് അടയാളത്തെ വിശ്വസിക്കുക. നിങ്ങളുടെ സ്വന്തം ഹൃദയത്തിലെ പുൽത്തൊഴുത്തിൽ നോക്കിയിട്ട് അത് നിങ്ങൾക്ക് സ്വയമായി പറയാൻ കഴിയുമോ എന്ന് നോക്കുക. ഇടയന്മാർ കണ്ടതായ അടയാളത്തെ നോക്കുക. ദൈവം ജഡമായി ദരിദ്രരുടെയും ആവശ്യക്കാരുടെയും പുറന്തള്ളപ്പെട്ടവരുടെയും ഇടയിൽ വസിക്കുന്നു. നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയുമോ എന്ന് നോക്കുക. ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളിലും ദൈവം ഇവിടെയുമാകുന്നു. അവൻ സ്വയമായി മാധുര്യത്തോടും താഴ്മയോടും കൂടെ അവൻ ഇതിനു മുമ്പ് ചെയ്തതുപോലെ ശരിയായി ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പെൺകുട്ടി കോളേജിൽ പഠിക്കുന്നതിന് വേണ്ടി പോയി. അവിടെ വെച്ച് അവൾ വളരെയധികം കൂട്ടുകാരികളോടൊപ്പം ചേർന്നിട്ട് അവളുടെ സ്വന്തം നാട്ടിൽ അവൾക്കുണ്ടായിരുന്ന അവളുടെ അമ്മയാൽ പഠിപ്പിക്കപ്പെട്ടതും അവളുടെ നാട്ടിലെ രീതികളിൽ നിന്നും മാറി ഒരു പരിഷ്കാരിയായ പെണ്ണായി തീർന്നു. രണ്ടു വർഷങ്ങൾക്ക് ശേഷം ഒരു ദിവസം അവൾ അവളുടെ അമ്മയെ വീണ്ടും സന്ദർശിക്കുന്നതിനായി തീരുമാനിച്ചു. അവൾ അമ്മയ്ക്ക് ഒരു ടെലിഗ്രാം അയച്ചിട്ട് അതിൽ അവൾ ഇന്ന ഇന്ന ട്രെയിനിൽ വരുമെന്നും അവരെ സ്റ്റേഷനിൽ കാണുന്നതിനുമായി എഴുതി അയച്ചു. അവൾ അവളോടൊപ്പം വേറൊരു പരിഷ്കാരിയായ പെണ്ണിനെയും കൂടെ കൊണ്ടുവന്നു. അവൾ സ്വയം തന്നെ ഒരു പരിഷ്കാരിയായ പെണ്ണായി തീർന്നിരുന്നു. അങ്ങനെ അവൾ അവളോടൊപ്പം വേറൊന്നിനെയും കൊണ്ടുവന്നിരുന്നു. അവൾ ഇന്നത്തെ ആധുനിക രീതിയിലുള്ള ലോകപരമായ ജീവിതത്തിൽ പയറ്റി തെളിഞ്ഞവളും എല്ലാം അറിയാവുന്ന ഒരു 18-കാരിയുമായിരുന്നു. അങ്ങനെ അവൾ സ്റ്റേഷനിലെത്തുകയും ട്രെയിനിൽ നിന്നിറങ്ങി ചുറ്റുപാടും നോക്കി. അവിടെ അതാ അവളുടെ മാതാവ് അവരുടെ മകൾ എവിടെയാണെന്ന് നോക്കിക്കൊണ്ട് നിന്നിരുന്നു. അവളോടൊപ്പം ഉണ്ടായിരുന്ന പെൺകുട്ടി അവളുടെ മാതാവിന്റെ വ്രണം കരിഞ്ഞുണങ്ങിയ പാടുകളോടുകൂടിയ മുഖവും പൊള്ളിയ കൈകളും കണ്ടിരുന്നു. അവൾ കാഴ്ചയ്ക്ക് ഭയങ്കരവും ഭയാനകവുമായി കണ്ടിരുന്നു. കൊച്ചു മേരിയോട് കൂടെ ഉണ്ടായിരുന്ന ആ പെൺകുട്ടി ചോദിച്ചു, ഈ കാഴ്ചയ്ക്ക് നിർഭാഗ്യമായി കാണപ്പെടുന്ന വൃദ്ധയെ ആരാണ്? അപ്പോൾ ഈ പെൺകുട്ടി അവളുടെ അമ്മയെ കുറിച്ച് ലജ്ജയിലായിട്ട് അതാരാണെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അവളുടെ മാതാവ് അവളുടെ മകളെ കണ്ടിട്ട് ഓടി വന്ന് അവളുടെ കൈകൊണ്ട് കെട്ടിപ്പിടിക്കുകയും അവളെ ഉമ്മയ്ക്കാനും തുടങ്ങി. അവൾ അവരെ തള്ളി മാറ്റിക്കൊണ്ട് പറഞ്ഞു, ഞാൻ നിന്നെ അറിയുന്നില്ല, നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. കാരണം ആരെങ്കിലും നോക്കി കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന ഇതുപോലൊരു വ്യക്തിയുമായിട്ട് അവൾ ചേരുവാൻ ആഗ്രഹിച്ചിരുന്നില്ല. അവിടെ ഈ ട്രെയിനിലെ കണ്ടക്ടറായ ഒരു മനുഷ്യൻ നിൽപ്പുണ്ടായിരുന്നു. അദ്ദേഹം ഈ പെൺകുട്ടിയുടെ തോളിൽ കടന്നു പിടിച്ചിട്ട് പറഞ്ഞു, മഹാമോശക്കാരിയായി നീ ലജ്ജിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ ആ സംഭവത്തെ ഇന്ന് ശരിക്കും ഓർക്കുന്നു. എന്താണ് സംഭവിച്ചതെന്ന് കേൾക്കുന്നതിന് വേണ്ടി ജനം ഒരുമിച്ചുകൂടി. അദ്ദേഹം ഈ പെൺകുട്ടിയെ പിടിച്ചുകൊണ്ട് വന്നിട്ട് പറഞ്ഞു, ഈ ചെറുപ്പക്കാരിയെ പെൺകുട്ടി 6 മാസം പ്രായമായിരുന്നപ്പോൾ മുകളിലത്തെ മുറിയിൽ തൊട്ടിയിലായിരുന്നു. അവളുടെ മാതാവ് ഞാൻ കണ്ടിട്ടുള്ളതിലും വെച്ച് ഏറ്റവും സൗന്ദര്യവതിയായ സ്ത്രീയായിരുന്നു എന്ന് കണ്ടക്ടർ പറഞ്ഞു. അവളുടെ അമ്മ തുണി വിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീടിന് തീ പിടിച്ചു. അയൽക്കാർ അത് കണ്ടിട്ട് നിലവിളിച്ചോടി വന്നു. എന്നാൽ അവളുടെ അമ്മ അത് ശ്രദ്ധിച്ചിരുന്നില്ല. കാരണം അത് വീടിന്റെ മുൻവശത്തായിരുന്നു. തീ ശരിക്ക് കത്തുകയും അതിന്റെ ജ്വാലകൾ ആകാശത്തിലേക്ക് ഉയരുകയും ചെയ്യാൻ തുടങ്ങിയിരുന്നു. അപ്പോഴേക്കും അനിയന്ത്രിതമായി അവളുടെ മാതാവിനെ ആർക്കും പിടിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അവളുടെ കുഞ്ഞും മേലെയുള്ള മുറിയിലായിരുന്നു. തീ ജ്വാലകൾക്കിടയിൽ കൂടി പോകാൻ കഴിയില്ലെന്ന് അവരെല്ലാം കൂടി നിലവിളിച്ചു പറഞ്ഞു. എന്നാൽ ഈ മാതാവ് അവിടെ നനച്ചു തൂക്കിയിട്ടിരുന്ന ഒരു പുതപ്പെടുത്ത് അവരുടെ മേൽ തന്നെ ചുറ്റിക്കൊണ്ട് മുകളിലത്തെ നിലയിലേക്ക് അവർ സ്വയം തന്നെ അപകടത്തിലാകുമെന്ന് പോലും ചിന്തിക്കാതെ ആ തീ ജ്വാലകളിൽ കൂടെ ഓടിക്കയറി. അവർ മുകളിലെത്തിയപ്പോൾ അവരുടെ മേൽ തന്നെ ഈ പുതപ്പ് ചുറ്റിക്കൊണ്ട് അവൾക്ക് പോകാൻ കഴിയില്ലെന്ന് അവൾ മനസ്സിലാക്കുകയും എന്നാൽ അവളുടെ കൊച്ചുമകളുടെ സൗന്ദര്യത്തെ സംരക്ഷിക്കുന്നതിനു വേണ്ടി അവൾ ആ കുട്ടിയെ ഈ പുതപ്പിൽ പൊതിഞ്ഞുകൊണ്ട് അവരുടെ നഗ്നമായ മുഖത്തോടും കൈകളോടും കാലുകളോടും കൂടി ഈ തീജ്വാലയിൽ കൂടി അവൾ ഓടി. അത് അവരുടെ ശരീരത്തിലെ മാംസത്തെ കത്തിക്കുകയും അവരുടെ കവിളുകളെയും എല്ലുകളെയും ചുളുക്കുകയും അവൾക്ക് ഹാനി വരുത്തുകയും തലമുടി എരിച്ചു കളയുകയും അവരുടെ കൈവിരലിലെ മാംസം വരെ കത്തിച്ചു കളയുകയും ചെയ്തു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നീ സൗന്ദര്യവതിയായിരിക്കുന്നതിനു വേണ്ടി അവർ വെളുപ്പുളവാക്കുന്നവളായി തീർന്നു. നിന്നെ രക്ഷിക്കുന്നതിനു വേണ്ടി അവർക്ക് അവരുടെ സൗന്ദര്യം നഷ്ടപ്പെട്ടു. അവർക്കുണ്ടായിരുന്നതെല്ലാം നിനക്ക് വേണ്ടി അവൾ നഷ്ടപ്പെടുത്തി. എന്നിട്ട് നീ നിന്റെ വിലയേറിയ ഈ മാതാവിനെ കുറിച്ച് ലജ്ജിക്കുന്നുവോ എന്ന് അദ്ദേഹം ചോദിച്ചു. God, the God of heaven,
forfeited his throne, his beauty. And all that he was to be
Sahodara,
on top of the pure God.
Devam, Sorgatile Devam, Thanda Simhasanathayum, Thanda Saundaryathayum, Thaan Endayirunnu Athellam Vedinjittu, ഒരു വളംകുനിയുടെ മേൽ ജനിക്കുകയും ശീലകളാൽ പൊതിഞ്ഞ് തന്റെ അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും ഒരു പിശാച് എന്ന് വിളിക്കപ്പെടുകയും ചെയ്യുന്നത് ഞാൻ കാണുമ്പോൾ ഞാൻ അവനെ കുറിച്ച് ലജ്ജിക്കണമോ? ഇല്ല ശ്രീമാൻ. ശ്രേഷ്ഠരായവരുടെ ലോകം അവർക്ക് വേണ്ടിയതെന്തും ചെയ്യട്ടെ, എനിക്ക് അവനൊരു ഉത്തമ അടയാളമാകുന്നു. പരിശുദ്ധാത്മാവിനിൽ നിലവിളിക്കുന്നു, അതെന്നെ ഈ ലോകത്തിൽ ഒരു വിചിത്രമായ മനുഷ്യനെന്നോ ഒരു ഭ്രാന്തനെന്നോ വിളിക്കാനിടയാക്കിയേക്കും. എന്നാൽ എനിക്ക് വേണ്ടി ഇത്രയും അധികം ചെയ്ത അവനെ എനിക്ക് നിഷേധിക്കാൻ കഴിയില്ല. മരണത്തിൽ അവന്റെ സ്ഥാനത്തെ എടുത്തു, കാൽവരിയിൽ അവന്റെ സ്ഥാനത്തെ എടുത്തു, അവൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്തു. അവൻ സ്വർഗത്തിൽ നിന്നും സുന്ദരമായ വിലയേറിയ വെള്ളസിംഹാസനത്തിൽ നിന്നും തന്റെ പദവി വിട്ടുകളഞ്ഞൊരു മനുഷ്യനായി തീർന്നു. എന്റെ കഷ്ടത്തെ രുചിക്കുവാനും എന്റെ പരീക്ഷകളിൽ കൂടി കടന്ന് ഒരു യഥാർത്ഥ രീതിയിലുള്ള മധ്യസ്ഥൻ എങ്ങനെയായിരിക്കാൻ കഴിയുമെന്ന് അറിഞ്ഞിട്ട് എന്നെ നിത്യജീവനിലേക്ക് നയിക്കാനും വഴി നടത്തുവാനും വേണ്ടി അത് ചെയ്തു. അവന്റെ ദരിദ്രതയിൽ കൂടി ഞാൻ ധനവാനായി. അവന്റെ മരണത്തിൽ കൂടെ എനിക്ക് ജീവൻ നൽകപ്പെട്ടു, നിത്യജീവൻ നൽകപ്പെട്ടു. അവനെ നിഷേധിക്കരുത്, അവനെ കുറിച്ച് ലജ്ജിക്കരുത്, അവനെ കുറിച്ച് ലജ്ജിക്കരുത്. എന്നാൽ അവനെ ആലിംഗനം ചെയ്തുകൊണ്ട് പറയുക, അതേ എന്റെ പ്രിയപ്പെട്ട കർത്താവേ, പെന്തക്കോസ്ത് നാളിൽ അവർ ചെയ്തതുപോലെ എനിക്ക് തരിക. കർത്താവേ, എനിക്ക് പരിശുദ്ധാത്മാവ് തരണമേ, അതെന്റെ ഹൃദയത്തിലേക്ക് പകരണമേ. 16-കാരും 18-കാരും എന്ത് പറയുന്നുവെന്ന് ഞാൻ കാര്യമാക്കുന്നില്ല, ലോകം എന്ത് പറയുന്നുവെന്ന് ഞാൻ കാര്യമാക്കുന്നില്ല. ഞാൻ അവരെ നോക്കുന്നില്ല, ഞാൻ നിന്നെ നോക്കുന്നു. എന്താകുന്നു വിധ, സഭയിൽ ചേരുന്നതാണോ? അല്ല, ഉത്തമ അടയാളമാണ് ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെയാകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം.
In the audience of the people this morning, is there some
ശ്രോതാക്കളായ ജനങ്ങളുടെ ഇടയിൽ ആരെങ്കിലും ഇന്ന് രാവിലെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്റെ ജീവിതത്തെ കുറിച്ച് ലജ്ജിക്കുന്നു, ഞാൻ അവനു വേണ്ടി ലജ്ജിക്കുന്നില്ല, ഞാൻ എന്റെ ജീവിതത്തെ കുറിച്ച് ലജ്ജിക്കുന്നു, ലോകത്താൽ വെറുക്കപ്പെടുകയും എനിക്ക് വേണ്ടി ഹീനനാക്കപ്പെടുകയും ചെയ്ത് അവന് സമർപ്പിക്കുന്നു എന്ന് പറയാൻ ആഗ്രഹിക്കുന്നവരായിട്ടുണ്ടോ? അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും വ്യസനപാത്രമായും അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കവണ്ണം നിന്ദിതനുമായിരുന്നു എന്ന് പ്രവാചകൻ പറഞ്ഞിരിക്കുന്നു. അവൻ നിന്ദിതനും ത്യജിക്കപ്പെട്ടവനുമായിരുന്നു. നാമോ അവനെ ദൈവം ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും, നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം തകർന്നു വിരിക്കുന്നു. നമ്മുടെ സമാധാനത്തായിട്ടുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നു വിരിക്കുന്നു. നിങ്ങൾ അവനെ കുറിച്ച് ലജ്ജയുള്ളവനായിരിക്കുമോ? അങ്ങനെയാണെങ്കിൽ വേദിയിലേക്ക് വന്ന് നിങ്ങളുടെ പാപങ്ങൾ കയ്യനുദപിക്കുക. നിങ്ങൾ അവനെ കുറിച്ച് ലജ്ജയില്ലാത്തവനും നിങ്ങൾ അവന് സമ്മാനിക്കുന്നതായ നിങ്ങളുടെ ജീവിതത്തെ കുറിച്ച് ലജ്ജയുള്ളവനുമാണെങ്കിൽ അതൊരു ഭയങ്കരമായ കാര്യമാകുന്നു. നിങ്ങളുടെ ബോസിന്റെ മുമ്പിൽ പലപ്പോഴും നിങ്ങൾ ലജ്ജിച്ചിട്ടുണ്ടാകാം. നിങ്ങളുടെ സ്ത്രീ സ്നേഹിതയോ പുരുഷ സ്നേഹിതനോ നിങ്ങളുടെ ആൺ സ്നേഹിതന്റെയോ പെൺ സ്നേഹിതയുടെയോ മുമ്പിൽ ആയിരിക്കാം. നിങ്ങളിൽ വസിക്കുന്ന ഇമ്മാനുവൽ ആയ അവനെ കുറിച്ച് നിങ്ങൾ ലജ്ജിതനായിരിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ കൈകൾ ഉയർത്തിക്കൊണ്ട് പറയുക, ദൈവമേ, ഞാൻ ലജ്ജിച്ചിരിക്കുന്നതിൽ എന്നോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമായവനെ, ഞങ്ങൾ താഴ്മയോടും ഏറ്റവും ബഹുമാനത്തോടും കൂടെ ഇന്ന് രാവിലെ സമയം ഞങ്ങളുടെ എല്ലാവരുടെയും അപര്യാപ്തതയും ഞങ്ങൾ ദോഷികളായിരിക്കുന്നതിനുമായുള്ള ഞങ്ങളുടെ ക്ഷമാപണത്തെ നീ സ്വീകരിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. സത്യത്തിനു വേണ്ടി നിൽക്കുന്നതിൽ ഞങ്ങൾ ദോഷികളായിരിക്കുന്നു, ഞങ്ങൾ ദോഷികളാകുന്നു. അവർ ഞങ്ങളെ എന്തെങ്കിലും ദുഷ്ടപേര് വിളിക്കുമ്പോൾ, അല്ലെങ്കിൽ ഓ ഹോളി ലോറലർ എന്നോ എന്തെങ്കിലും ദുഷ്ടരീതിയിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ, അതങ്ങനെ അല്ലാതെ ഇരിക്കെ തന്നെ ഞങ്ങൾ പലപ്പോഴും പത്രോസിനെ പോലെ തിരിച്ചടിക്കുകയും ശത്രുവിന്റെ തീയിൽ ഞങ്ങളെ തന്നെ ചൂടാക്കുകയും ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളോട് ക്ഷമിക്കണമേ. പുതുവർഷം ഞങ്ങളെ സമീപിക്കുന്നു. ഈ നാഴിക മുതൽ ഞങ്ങൾ തുടങ്ങിയിട്ട് ഞങ്ങളുടെ ദൈവത്തിന്റെ ഉത്തമ അടയാളത്തെ ഞങ്ങളുടെ ഇടയിലും ദൈവം ഞങ്ങളോടുകൂടെ ജീവിക്കുകയും വസിക്കുകയും അവൻ ചെയ്തിരുന്നതുപോലെ ചെയ്യുന്നത് കാണുവാനും ഇടയാക്കണമേ. കൂടാതെ സന്ധ്യാസമയത്തെ വെളിച്ചം ഇവിടെയാകുന്നു. ഞങ്ങളുടെ കുറവുകളെ ഞങ്ങളോട് ക്ഷമിക്കുകയും ഞങ്ങളുടെ പാപങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ ഏറ്റവും ബഹുമാനത്തോടെ കർത്താവേ, നിന്റെ ക്രിസ്തുമസിന്റെ സമ്മാനമായ ദൈവപുത്രനെ, ഞങ്ങളുടെ ജഡത്തിൽ വസിക്കാനും ഞങ്ങളുടെ പൊടിയിൽ ഞങ്ങളോടൊപ്പം ജീവിക്കാനും തന്റെ സ്വന്തം രക്തത്താൽ അവന്റെ വഴികളെ ശുദ്ധീകരിക്കാനും ഞങ്ങൾക്ക് തരുന്ന നിത്യജീവന്റെ ഉറപ്പിനെയും ഞങ്ങൾ സ്വീകരിക്കുന്നു. ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. കർത്താവെ, ദൈവത്തിൽ നിന്നുമുള്ള ഈ അത്ഭുതകരമായ സമ്മാനത്തിനായി ഞാൻ നിനക്ക് നന്ദി പറയുന്നു. കാരണം ഇതൊരു സമ്മാനമാകുന്നു, ഇത് പരിശുദ്ധാത്മാവിന്റെ ഒരു സമ്മാനമാകുന്നു. ഇതെല്ലാം കർത്താവായ യേശുവിന്റെ നാമത്തിൽ പൊതിഞ്ഞിരിക്കുന്നു. ഞങ്ങൾ ഇതിനെ സ്വീകരിക്കുന്നതിൽ സന്തോഷമുള്ളവരാകുന്നു. ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു, കാരണം ഞങ്ങളുടെ സഭ അതിനു വേണ്ടി നിൽക്കുന്നു. കൂടാതെ അടയാളം സഭയുടെ ഉപദേശത്തിന് വേണ്ടി നിൽക്കുന്നു. ഞങ്ങൾ അതിനു വേണ്ടി നിൽക്കുന്നു, അത് ഞങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നു.
Of a poor, ignorant bunch of people at 8th and Penn Street at Jefferson Mill, that Emmanuel, the pillar of fire.
In the ലോകത്തെങ്ങുമുള്ള ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഒരു കൂട്ടം ദരിദ്രരായ മനുഷ്യർ ജെഫേഴ്സൺ വില്ലയിലെ എട്ടാമത്തെ പെൻ സ്ട്രീറ്റിൽ ഉണ്ടെന്ന് അറിയുന്നു. അതായത് ഇമ്മാനുവേൽ, മരുഭൂമിയിൽ നിന്നുള്ള അഗ്നിസ്തംഭം, ഗലീലയിലെ യേശുവായ പെന്തിക്കോസ്തിലെ പരിശുദ്ധാത്മാവ്, ഇമ്മാനുവേലിന്റെ സകല അടയാളങ്ങളുമായി സന്ധ്യാസമയത്ത് വെളിപ്പെട്ടിരിക്കുന്നു. കർത്താവെ, ഞങ്ങൾ അതിനുവേണ്ടി അത്രമാത്രം നന്ദിയുള്ളവരാണ്. വളരെയധികം പേർ അത് കാണുകയും സ്വീകരിക്കുകയും ചെയ്യുന്നു. അവന്റെ നാമത്തിനും അവന്റെ സഭയ്ക്കു വേണ്ടി യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ.
I wished I had the voice.
ഒരു പാട്ടുകാരന്റെ ശബ്ദം എനിക്കുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുകയായിരുന്നു. അങ്ങനെ ഒരു പാട്ടുകാരന്റെ ശബ്ദമുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഏറ്റവും പ്രീതിയുള്ളവനായ സ്തോത്രഗീതം എന്റെ വിലയേറിയ സ്നേഹിതനായ വില്യം ബൂത്ത് ക്ലിപ്പൺ എഴുതിയത് പാടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
Down from his glory, the ever-living story.
തന്റെ മഹത്വത്തിൽ നിന്നും എന്നേക്കും ജീവിക്കുന്ന കഥയായിട്ട് എന്റെ രക്ഷിതാവും ദൈവവുമായവൻ വന്നു. യേശു അവന്റെ പേരാകുന്നു. ഒരു പുൽത്തൊഴുത്തിൽ ജനിക്കുകയും തന്റെ സ്വന്തത്തിനൊരു അപരിചിതനായും കണ്ണുനീരിന്റെയും വെതയുടെയും ദുഃഖത്തിന്റെയും ദൈവമായിരുന്നു. ഓ, ഞാൻ അവനെ എത്രയധികം സ്നേഹിക്കുന്നു, എത്രയധികം ആരാധിക്കുന്നു. എന്റെ ജീവനും എന്റെ വെളിച്ചവും എന്റെ എല്ലാം എല്ലാം ആകുന്നു. മഹാൻ സൃഷ്ടാവായ അവൻ എന്റെ രക്ഷിതാവാകുകയും ദൈവത്തിന്റെ സർവസമ്പൂർണതയും അവനിൽ വസിച്ചിരുന്നു. ഇരുണ്ട രാത്രിയിൽ ആശയ്ക്ക് യാതൊന്നുമില്ലാതിരിക്കുമ്പോൾ എന്തൊരു ദാക്ഷിണ്യത്തോടെ അവൻ നമുക്ക് വേണ്ടി വീണ്ടെടുപ്പ് കൊണ്ടുവന്നു. അപ്പോൾ നക്ഷത്രങ്ങൾ ഉദിച്ചു വന്നു. വിലയേറിയ ദൈവത്തിൻ കരുണ തന്റെ ഉജ്ജ്വലത ഒരു വശത്തേക്കിട്ടിട്ട് വളർന്നിറഞ്ഞ ഒരു പശുത്തൊഴുത്തിൽ ജനിക്കുന്നതിനായി കുനിഞ്ഞിറങ്ങി വന്നു. എന്റെ പ്രാണനെ ജനിക്കുകയും രക്ഷിക്കുന്നതിനുമായി കുനിഞ്ഞിറങ്ങി വന്നു. ഓ, ഞാൻ അവനെ എത്രയധികം സ്നേഹിക്കുന്നു, എത്രയധികം ആരാധിക്കുന്നു. എന്റെ ജീവനും എന്റെ വെളിച്ചവും എന്റെ എല്ലാം എല്ലാം ആകുന്നു. മഹാൻ സൃഷ്ടിതാവായ അവൻ എന്റെ രക്ഷിതാവാകുകയും ദൈവത്തിന്റെ സർവസമ്പൂർണതയും അവനിൽ വസിച്ചിരുന്നു. അതിനുശേഷം അവൻ എന്നിലും ഞാൻ അവനിലുമാകുന്നു. അന്നാളിൽ നിങ്ങളറിയും ഞാൻ എന്റെ പിതാവിലും പിതാവെന്നിലും ഞാൻ നിങ്ങളിലും നിങ്ങൾ എന്നിലുമായി. ദൈവം ഇമ്മാനുവേൽ നമ്മോട് കൂടെയാകുന്നു. അത് ഇമ്മാനുവേലായിരുന്നു ജോർജ് റൈറ്റിനെ ഇവിടെ ഇരിക്കുന്നതായി കണ്ടതും. നാല് ഡോക്ടർമാർ അദ്ദേഹത്തെ മരിക്കുന്ന അവസ്ഥയിൽ വിട്ടുകളയുകയും ചെയ്തു. അവനൊരു ഗർഭാശയവും ഒരു ശവക്കുഴിയും കടം വാങ്ങേണ്ടി വന്നപ്പോൾ അത് ഇമ്മാനുവേലായിരുന്നു. അവൻ എന്റെ കണ്ണുകളെ കടം വാങ്ങിയിട്ട് പറഞ്ഞു, പോയി സഹോദരൻ ജോർജിനോട് പറയുക, യഹോവായ് പ്രകാരം അരളി ചെയ്യുന്നു, അവനെ നോക്കി പരിഹസിക്കുന്ന പ്രാസംഗികരുടെ കുഴി അവൻ കുഴിക്കും. അത് ഇമ്മാനുവേലായിരുന്നു. കഴിഞ്ഞ ദിവസം കാടുകളിലായിരുന്ന ആ ചെറിയ മൃഗങ്ങളെ കുറിച്ച് അവൻ തന്നെയാണ് പറഞ്ഞത്. അവൻ തന്നെയാണ് ഇവിടെ ഇരിക്കുന്ന മാർജി മോർഗനെ കുറിച്ചും ബാക്കി എല്ലാവരെ കുറിച്ചും പറഞ്ഞത്. മാനസിക കഴിവുകളെയും ശരീരത്തിലെ ഇന്ദ്രിയങ്ങളെയും കടം വാങ്ങിയ അവൻ തന്നെ. അവനെ തന്നെ ഇന്ന് ലോകത്തിന് നിങ്ങളിൽ കൂടെ വൈകിട്ടത്തെ വെളിച്ചം തിളങ്ങിക്കണ്ടിരിക്കുമ്പോൾ സമ്മാനിക്കാൻ ആഗ്രഹിക്കുന്നു. സ്നേഹിത, ദൈവം കരുണയുള്ളവനായിരിക്കട്ടെ. ഞാൻ നിങ്ങളുടെ അധിക സമയം എടുത്തിരിക്കുന്നു, നമുക്കിത് ഉപയോഗിച്ച് നോക്കാം. ഓ, ഞാൻ അവനെ സ്നേഹിക്കുന്നു എന്ന പാട്ടിന്റെ രാഗം കൊടുക്കുക. എത്ര പേർക്ക് ഈ പാട്ടറിയാം? ഞാൻ അവനെ എത്രയധികം സ്നേഹിക്കുന്നു, എത്രയധികം ആരാധിക്കുന്നു. എന്റെ ജീവനും എന്റെ വെളിച്ചവും എന്റെ എല്ലാം എല്ലാം ആകുന്നു. മഹാൻ സൃഷ്ടിതാവായ അവൻ എന്റെ രക്ഷിതാവാകുകയും ദൈവത്തിന്റെ സർവസമ്പൂർണതയും അവനിൽ വസിച്ചിരിക്കുന്നു. ഞാൻ എത്രയധികം അവനെ ആരാധിക്കുന്നു. എന്റെ ജീവനും എന്റെ വെളിച്ചവും എന്റെ എല്ലാം എല്ലാം ആകുന്നു. മഹാൻ സൃഷ്ടിതാവായ അവൻ എന്റെ രക്ഷിതാവാകുകയും ദൈവത്തിന്റെ സർവസമ്പൂർണതയും അവനിൽ വസിച്ചിരിക്കുന്നു. തന്റെ കൃപയെ കാണിക്കുന്നതിനുള്ള അവസരം ഇപ്പോഴാണ്. ഒരു മാതാവ് ലുക്കീമിയ, അതായത് രക്തസ്രാവത്തിൽ ക്യാൻസർ രോഗത്തോടുകൂടി ഒരു കുട്ടിയെ കൊണ്ടുവരുന്നു. ആ ദുഷ്ടത ഒരു കുട്ടിയോടോ? വചനം പറയുന്ന എന്റെ ശബ്ദത്തെ ദൈവം കേൾക്കുകയും അത് അപ്രകാരമാകുകയും ചെയ്യും. കാരണം കർത്താവെ, സംശയിക്കാതെയും മലയോട് നീങ്ങിപ്പോക എന്ന് പറഞ്ഞാൽ അപ്രകാരം സംഭവിക്കും. ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ലുക്കീമിയ എന്ന് വിളിക്കപ്പെടുന്ന ഈ പിശാചിനെ ഞാൻ ശാസിക്കുന്നു. ഈ കുട്ടിയുടെ ശരീരത്തിലെ രോഗം അതിനെ വിട്ടുപോകും, അത് വിട്ടുപോയിരിക്കണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അത് അപ്രകാരമായിരിക്കട്ടെ. എന്റെ വെളിച്ചവും എന്റെ എല്ലാം എല്ലാമാകുന്നു. മഹാൻ സൃഷ്ടാവായ അവൻ എന്റെ രക്ഷിതാവാകുകയും ദൈവത്തിന്റെ സർവസമ്പൂർണതയും അവനിൽ വസിച്ചിരിക്കുന്നു. ഞാൻ അവനെ എത്രയധികം സ്നേഹിക്കുന്നു, എനിക്കത് വിട്ടുപോകാൻ കഴിയുന്നില്ല. യാക്കോബ് അത് പിടിച്ചിരുന്നതുപോലെ ഞാനും ആഗ്രഹിക്കുന്നു.
This shall be a sign. The great Creator became my Savior and all God.
ഞാൻ എത്രയധികം അവനെ ആരാധിക്കുന്നു. എന്റെ ജീവനും എന്റെ വെളിച്ചവും എന്റെ എല്ലാം എല്ലാമാക്കുന്നു. ഇതൊരടയാളമായിരിക്കും. മഹാൻ സൃഷ്ടാവായ അവൻ എന്റെ രക്ഷിതാവാകുകയും ദൈവത്തിന്റെ സർവസമ്പൂർണതയും അവനിൽ വസിച്ചിരുന്നു.
Isn't he wonderful? Don't you just feel like worshiping him? Just in the spirit, just worship.
അവൻ അത്ഭുതവാനല്ലേ? നിങ്ങൾ അവനെ ആരാധിക്കുന്നത് പോലെ അനുഭവപ്പെടുന്നില്ലയോ? ആത്മാവിൽ അവനെ ആരാധിക്കുക. നിങ്ങളെ തന്നെ ഇപ്പോൾ മറന്നു കളയുക, ലജ്ജിക്കരുത്. പരിശുദ്ധാത്മാവ് ഇവിടെയായിരിക്കുന്നു. അതാകുന്നു പരിശുദ്ധാത്മാവ്. താഴ്മയേറിയവനായിട്ട് നിങ്ങളുടെ സ്വന്തം വഴിയിലാകുക.
He came.
മഹാനായ സ്രഷ്ടാവായ അവൻ എന്റെ രക്ഷിതാവാകുകയും ദൈവത്തിന്റെ സർവസമ്പൂർണതയും അവനിൽ വസിച്ചിരുന്നു. അവിടെയാണ് നിങ്ങൾ
bringing us redemption. This shall be a sign when in the dead of night not one faint
ആ ഇരുണ്ട രാത്രിയിൽ ആശിക്കാതൊന്നുമില്ലാതിരിക്കുമ്പോൾ എന്തൊരു ദാക്ഷിണ്യത്തോടെ അവൻ നമുക്ക് വേണ്ടി വീണ്ടെടുപ്പ് കൊണ്ടുവന്നു. അതൊന്ന് ചിന്തിച്ചു നോക്കുക. അപ്പോൾ നക്ഷത്രം ഉദിച്ചു വന്നു. വിലയേറിയ ദൈവത്തിൻ കരുണ തന്റെ ഉജ്ജ്വലതയെ ഒരു വശത്തേക്ക് ഇട്ടിട്ട് വളം നിറഞ്ഞ ഒരു പശുത്തൊഴുത്തിൽ ജനിക്കുന്നതിനായി കുനിഞ്ഞിറങ്ങി വന്നു. എന്റെ പ്രാണനെ രക്ഷിക്കുകയും അതിനെ ജയിക്കുന്നതിനുമായി കുനിഞ്ഞിറങ്ങി വന്നു. നമ്മുടെ കൈകളെ ഉയർത്തിക്കൊണ്ട് നമുക്കിപ്പോൾ പാടാം. ഞാൻ അവനെ എത്രയധികം സ്നേഹിക്കുന്നു, അവനെ എത്രയധികം ആരാധിക്കുന്നു. എന്റെ ജീവനും എന്റെ വെളിച്ചവും എന്റെ എല്ലാം എല്ലാമാകുന്നു. മഹാൻ സൃഷ്ടാവായ അവൻ എന്റെ രക്ഷിതാവാകുകയും ദൈവത്തിന്റെ സർവസമ്പൂർണതയും അവനിൽ വസിച്ചിരുന്നു.
Lord, we'll never be able to understand the riches, the fullness of your spirit.
കർത്താവേ, നിന്റെ ആത്മാവിന്റെ പൂർണതയും ധനത്തെയും നീ വരുന്ന നാളിൽ ഞങ്ങൾ നിന്നെ കാണുന്നത് ഒരിക്കലും ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ഒരുപക്ഷെ ഞങ്ങൾ മണ്ണിൽ നിദ്ര പ്രാപിച്ചെന്നിരിക്കാം. എനിക്ക് മണ്ണിലേക്ക് തിരികെ പോകേണ്ടതായി വന്നേക്കാം. എന്നാൽ അതെന്നെ ഒരംശം പോലും വിഷമിപ്പിക്കുന്നില്ല. അവൻ എന്നെ വിളിക്കും, ഞാൻ അവന് ഉത്തരം നൽകും എന്ന് ഞാൻ അറിയുന്നു. പിന്നെ അവനായിരിക്കുന്നത് പോലെ ഞാൻ അവനെ കാണും. ഈ മർത്യ ശരീരം അവന്റെ സ്വന്തമായ തേജസ്വരി ശരീരത്തിലേക്ക് മാറ്റപ്പെടുകയും അവിടെ അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്താൻ യോഗ്യനായിരിക്കും. ക്രിസ്തുവിന്റെ ഹൃദയത്തിലായിരിക്കുന്ന ഈ ക്രിസ്മസിന്റെ സമ്മാനത്തിനായി ഞാൻ എന്നേക്കും നിനക്ക് നന്ദിയുള്ളവനായിരിക്കും. കൂടാതെ ഇതതേ ക്രിസ്തു തന്നെയാകുന്നു, കാരണം അവൻ അതേ കാര്യങ്ങളെ തന്നെ ചെയ്യുന്നു. അവൻ തന്റെ ദാസനോട് ആദിയിൽ ചെയ്തതുപോലെ അവൻ എന്നെ അനുഭവിക്കാനും പ്രവർത്തിക്കാനും ഇടയാക്കുന്നു. ഞാൻ സാർവജനികവും വിജയമായ ഒരു സഭയ്ക്കായി നന്ദി പറയുന്നു. അത് മുൻനിർണയിക്കപ്പെട്ടതും മുൻവിളിക്കപ്പെട്ടതും മുദ്രയിട്ട് ആ ദേഹത്തിലേക്ക് നിയോഗിച്ചിരിക്കുന്നതുമാണ്. അതിനെ ഞാൻ ഏഷ്യയിലും ആഫ്രിക്കയിലും റോമിലും എല്ലായിടത്തും ഇന്ത്യാനയിലും ആഫ്രിക്കയിലും ലോകത്തെങ്ങും ആ സഭയെ ഞാൻ വിജയോത്സവത്തിൽ കാണുകയും ഈ ജഡത്തിൽ വന്നിരിക്കുന്നുവെന്ന് അവർ അറിയുകയും ചെയ്യുന്നു.
And you said that every spirit in your Bible, you said every spirit that does not confess this is the wrong spirit, the Antichrist.
നിന്റെ വേദപുസ്തകത്തിൽ നീ പറഞ്ഞു, ക്രിസ്തു ജഡത്തിൽ വന്നുവെന്ന് സ്വീകരിക്കാത്ത ആത്മാവൊക്കെയും എതിർ ക്രിസ്തുവാകുന്നു. ക്രിസ്തു ജഡത്തിൽ വന്നുവെന്ന് സ്വീകരിക്കാത്ത എല്ലാ ആത്മാക്കളും എതിർ ക്രിസ്തുവിന്റേതാകുന്നു.
Father God, help me to jerk those firebrands out yonder. I can see them, Lord, out yonder. See the lepers that they
get. ഇതാ ദൈവമേ, അങ്ങ് ദൂരെയായി കാണുന്ന തീക്കൊള്ളുകളെ കണ്ടുമുട്ടുന്നതിനായി നീ എന്നെ സഹായിക്കണമേ. അങ്ങ് ദൂരെയായി എനിക്കവരെ കാണാൻ കഴിയുന്നു. അങ്ങ് ദൂരെ ഇന്ത്യയിലേക്ക് നോക്കുമ്പോൾ കുഷ്ഠരോഗികൾ വാതിൽക്കലും താജിലും ഈ പാവം പിടിച്ചവർ കാലുകളില്ലാതെ ഭൂമിയിൽ ഇഴയുന്നത് ഞാൻ കാണുന്നു. ദൂരെ ആഫ്രിക്കയിൽ പാവം പിടിച്ചവരായ കറുത്ത ബാലന്മാർ അവർ കൈകൾ നീട്ടുന്നത് ഞാൻ കാണുന്നു.
Oh God, send me, Lord. Let the angel come with a coal of fire.
ഓ ദൈവമേ, എന്നെ അയക്കണമേ. കർത്താവേ, ദൂതൻ തീക്കനലുമായി എന്റെ പ്രാണനെ എരിയുവാനും എല്ലാവിധ മന്ദതയും ആലസ്യവും എടുത്തു കളയുന്നതിനും അതിനാൽ ഞാൻ ദൈവത്തിന്റെ ഒരു തീക്കൊള്ളിയായി പോകുന്നതിനും തീയിൽ നിന്നും ഘോരമായ അന്ധകാരത്തിൽ നിന്നും വലിച്ചെടുക്കുന്നതിനും എന്നെ ഇടയാക്കണമേ. എന്റെ ഈ ചെറിയ സഭയെ കർത്താവെ അനുഗ്രഹിക്കണമേ. ഓ, എനിക്ക് ആ ചെറിയ പൊടിയേറിയ വഴി ഇവിടെ കൂടെ പോകുന്നതും കൂടാതെ വിലയേറിയ ജനങ്ങളെയും കാണാൻ കഴിയുന്നു. അവർ അവരുടെ കൈകൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കുന്നതിന്റെ കാരണത്താൽ കാറുകളിൽ യാത്ര ചെയ്യുന്നവർ അവരെ നോക്കി പരിഹസിക്കുന്നു. എന്നാൽ ഒരു ദിവസം യേശു വരികയും എല്ലാ കാര്യങ്ങളും ശരിയാക്കുകയും ചെയ്യും. കർത്താവ്, ഞങ്ങൾ ലജ്ജയുള്ളവരായിരിക്കില്ല. പൗലോസിനോടൊപ്പം ചേർന്നുകൊണ്ട് ഞങ്ങളും യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല, അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നു, വിശ്വസിക്കുന്ന ഏവർക്കും നിത്യജീവനാകുന്നുവെന്ന് അവനോടൊപ്പം പറയാൻ ആഗ്രഹിക്കുന്നു. പിതാവേ, ആ രീതിയിൽ ജീവിക്കാൻ ഞങ്ങളെ ഇടയാക്കണമേ. ഞങ്ങൾ സ്വർഗീയ സ്ഥാനങ്ങളിൽ ആത്മാവിൽ നിന്നെ ആരാധിക്കുന്നു. ഇന്ന് രാവിലത്തെ സന്ദർശനത്തിനായി ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമീൻ. ഒരു വട്ടം കൂടി ചെയ്യുമോ? ഓ, ഞാൻ അവനെ എത്രയധികം സ്നേഹിക്കുന്നു, എത്രയധികം ആരാധിക്കുന്നു. എന്റെ ജീവനും എന്റെ വെളിച്ചവും എന്റെ എല്ലാമെല്ലാമായവനെ, മഹാൻ സൃഷ്ടാവായ അവൻ എന്റെ രക്ഷിതാവാകുകയും ദൈവത്തിന്റെ സർവസമ്പൂർണതയും അവനിൽ വസിക്കുന്നു.
My daughter-in-law. They want more of God. Brother Grimsley coming wanting more of God. My all. That's it.
Brother Wood. അവനെ കൂടുതലായി ആവശ്യമായിരിക്കുന്നു. അങ്ങനെയല്ലേ ഡോ? അതെന്റെ സഹോദരിയാണ്, എന്റെ ശരീര സംബന്ധമായ സഹോദരിയാണ്. ഓ, എന്റെ മരുമകളാണ്. അവർക്ക് ദൈവത്തെ കൂടുതലായി വേണ്ടിയിരിക്കുന്നു. സഹോദരൻ ഗ്രിംസിലെ ദൈവത്തെ കൂടുതലായി ആവശ്യപ്പെട്ടുകൊണ്ട് വരുന്നു. അതാകുന്നു. സഹോദരൻ ബുഡ്സ് വരുന്നു. മെത്തഡിസ്റ്റ് പ്രചാരകനായ സഹോദരൻ കൊളിൻസും ഭാര്യയും മറ്റുള്ളവരും വരുന്നു. അവൻ എന്റെ രക്ഷിതാവായി തീർന്നു. ഇത് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാകുന്നു. അതെ, അവൻ അവനിൽ വസിക്കുന്നു. ഓ, ഞാൻ അവനെ എത്രയധികം സ്നേഹിക്കുന്നു. നിങ്ങളുടെ സ്വന്തമായ രീതിയിൽ അത് വ്യക്തമാക്കുക. എത്രയധികം ഞാൻ ആരാധിക്കുന്നു. എന്റെ ജീവനും എന്റെ വെളിച്ചവും എന്റെ എല്ലാമെല്ലാമാകുന്നു. മഹാൻ സൃഷ്ടാവായ അവൻ എന്റെ രക്ഷിതാവാകുകയും ദൈവത്തിന്റെ സർവസമ്പൂർണതയും അവനിലാകുന്നു.
Feed them, Lord, on thy spirit.
Lord, hallelujah. Lord,
they are giving themselves to you.
കർത്താവേ, കർത്താവേ, അവർ ഇതാ ഇവിടെ ആയിരിക്കുന്നു. അവർ നിന്റെ പച്ച പുൽപ്പുറത്തെ ആടുകളാകുന്നു. കർത്താവേ, അങ്ങയുടെ ആത്മാവിനാൽ അവരെ പോഷിപ്പിക്കണമേ. കർത്താവേ, അവർ അവരെ തന്നെ നിനക്ക് തരുന്നു. അവരുടെ ജീവൻ നിനക്കായി സമർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിൽ അവർ ലജ്ജയില്ലാത്തതിനാൽ അവർ നിന്നു. ആ മഹാനായ അഗ്നി സ്തംഭമായ ക്രിസ്തുവായ പരിശുദ്ധാത്മാവ് ഇവിടെയുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു.
My breath, my sun, my all.
ഓ ഞാൻ അവനെ എത്രയധികം ആരാധിക്കുന്നു. എന്റെ ജീവനും എന്റെ വെളിച്ചവും എന്റെ എല്ലാം എല്ലാമാകുന്നു. മഹാൻ സൃഷ്ടാവായ അവൻ എന്റെ രക്ഷിതാവാകുകയും ദൈവത്തിന്റെ സർവസമ്പൂർണതയും അവനിൽ വസിക്കുന്നു. നിങ്ങളുടെ സ്വന്തമായ വാക്കുകളിൽ അവനോട് സംസാരിക്കുക. പരിശുദ്ധാത്മാവാണ് നിങ്ങൾ എവിടെ എത്തിച്ചിരിക്കുന്നത്. നിങ്ങൾ അവനെ സ്നേഹിക്കുന്നുവെന്ന് അവനോട് പറയുക. പെന്തക്കോസ്തിൽ അവരെ ഉയർപ്പിച്ച അതേ പരിശുദ്ധാത്മാവ് തന്നെയാകുന്നു. നിങ്ങൾ ഇവിടെ നിന്നുകൊണ്ട് കരയുകയും വിലപിക്കുകയും ആനന്ദിക്കുകയും ചെയ്യുന്നു.
My Savior and all God's without reluctance, flesh and blood is substance. A little baby in her. He took the form of man, revealed the hidden plan. Oh, glorious mystery, sacrifice of Calvary. And now I know thou art that great I am. Oh, I love thee. Oh, God.
മഹാൻ സൃഷ്ടാവായ അവൻ എന്റെ രക്ഷിതാവാകുകയും ദൈവത്തിന്റെ സർവസമ്പൂർണതയും അവനിൽ വസിക്കുന്നു. യാതൊരു വിമുഖവും കൂടാതെ ജഡരക്തങ്ങൾ തനിക്ക് അർത്ഥമാക്കാതെ അവളിൽ ഒരു കുട്ടിയായിട്ട് അവൻ മനുഷ്യന്റെ രൂപമെടുക്കുകയും മറിഞ്ഞിരുന്ന പദ്ധതിയെ വെളിപ്പെടുത്തുകയും ചെയ്തു. ഓ കാൽവരിയിലെ ബലി എത്ര മർമ്മമേറിയ മഹത്വമേറിയ മർമ്മമാകുന്നു. അതിനാൽ ഇപ്പോൾ ഞാൻ നിന്നെ ആ മഹാനായ ഞാനാകുന്നു എന്നറിയുകയും ചെയ്യുന്നു. ഓ ഞാൻ അവനെ എത്രയധികം സ്നേഹിക്കുന്നു, എത്രയധികം ആരാധിക്കുന്നു. എന്റെ ജീവനും എന്റെ വെളിച്ചവും എന്റെ എല്ലാം എല്ലാമേ. മഹാൻ സൃഷ്ടാവായ അവൻ എന്റെ രക്ഷിതാവാകുകയും ദൈവത്തിന്റെ സർവസമ്പൂർണതയും അവനിലാകുകയും ചെയ്യുന്നു.
Love that grips my heart beyond anything. The sweetness of the presence of the Holy
Spirit. Oh, സ്നേഹം അതിനെ പോകാൻ അനുവദിക്കുന്നില്ല. സ്നേഹം അതിന്റെ ഹൃദയത്തെ മറ്റെന്തെങ്കിലും അധികം ഉറപ്പിക്കുന്നു. അത് പരിശുദ്ധാത്മാവിന്റെ മാധുര്യമേറിയ സാന്നിധ്യമാണ്. തന്റെ സഭവേദിക്ക് ചുറ്റുമായി അവനെ ആരാധിച്ചുകൊണ്ടിരിക്കുകയും പുൽത്തൊഴുത്തിലേക്ക് നോക്കുകയും ദൈവം ജഡമായി തീർന്നതിനെ വിദ്വാൻമാർ കണ്ടതുപോലെ തന്നെ കാണുകയും ചെയ്യുന്നു. എന്റെ രക്ഷിതാവാകുകയും ദൈവത്തിന്റെ സർവസമ്പൂർണതയും അവനിൽ വസിക്കുകയും ചെയ്യുന്നു.
If there's anything wrong in your life, confess it now in the presence of the Holy Spirit. While quietly.
Glory hallelujah, hallelujah. Oh, glory. Hallelujah, hallelujah. Glory.
Look into your heart. See if there's a manger there that can stand the criticism.
Hallelujah.
On your confession that he is.
നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റായിട്ടുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ സന്നിധിയിൽ ഇപ്പോൾ ഏറ്റുപറയുകയും ശാന്തരായി നിന്നുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നോക്കുകയും അവിടെ ഒരു പുൽത്തൊഴുത്തുണ്ടെങ്കിൽ അതിനവൻ ദൈവമാണെന്ന് നിങ്ങൾ ഏറ്റുപറയുന്നതിന്റെ വിമർശനത്തെ നേരിടാൻ കഴിയുമോ എന്ന് നോക്കുക.
Dwell in
ദൈവത്തിന്റെ സർവസമ്പൂർണതയും അവനിൽ വസിക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ തലകളെ വണങ്ങിക്കൊണ്ട് നിങ്ങൾ സ്വയമായി തന്നെ നിങ്ങളുടെ പ്രാർത്ഥനകളെ അർപ്പിക്കുക. ഇത് പരിശുദ്ധാത്മാവാകുന്നു. ദൈവത്തിന്റെ ആത്മാവിന്റെ മാധുര്യത്തെയും നിത്യജീവനെയും ശാന്തതയും സൗമ്യതയും നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ
കഴിയുന്നില്ലേ?
ഭാഷാപരമോ അത് നിന്നുപോകും, പ്രവചനപരമോ അത് നീങ്ങിപ്പോകും, ജ്ഞാനമോ അത് നീങ്ങിപ്പോകും. എന്നാൽ സ്നേഹം വരുമ്പോൾ അതെന്ന് നീക്കം നിൽക്കുന്നു.
It boasteth not itself. It is not puffed up.
സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും സ്നേഹം അത് സ്വയം വീമ്പിളക്കുന്നുമില്ല, അത് ചീർക്കുന്നില്ല, അത് സ്വയം ധിക്കരിച്ച് കാണപ്പെടുന്നില്ല. എന്നാൽ അത് നമ്മെ താഴ്മയുള്ളവരാക്കിയും മാധുര്യമുള്ളവരാക്കിയും നിങ്ങളുടെ പ്രാണരിൽ മാധുര്യതയെ പകരുകയും ചെയ്യുന്നു. ഇപ്പോൾ ഓരോരുത്തരും ദൈവത്തെ അവൻ എന്താണോ ചെയ്തിരിക്കുന്നത് അതിനായി നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്വന്തമായ രീതിയിൽ പ്രാർത്ഥിക്കുക.
Oh Lord, in the sweetness of this song, expressing by the keys,
ഓ കർത്താവേ, ഈ പാട്ടിന്റെ മാധുര്യതയിൽ അതിനെ ഈ സ്വരനിദാനം വ്യക്തമാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതൊരു അനിശ്ചിതമായ ശബ്ദമല്ല, എന്നാൽ അത് ഞങ്ങൾക്ക് അർത്ഥമുളവാക്കിയിട്ട് ഞങ്ങളുടെ ദൈവമാരാണെന്ന് ഈ വാക്കുകൾ അതിനെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ പാട്ട് അതിനെ പ്രകടമാക്കുന്നു, ഞങ്ങളുടെ ഹൃദയം അത് പ്രകടമാക്കുന്നു. കർത്താവ്, അത് നിന്നോടുള്ള ഞങ്ങളുടെ ഭാവമാകുന്നു. ഞങ്ങൾ മുമ്പോട്ട് വരുന്നു, അവർ എഴുന്നേറ്റ് നിൽക്കുന്നു, അവർ നിന്നെ സ്നേഹിക്കുന്നു. കർത്താവ്, ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് നിന്റെ ആടുകളെ പോലെ, പച്ചപ്പുൽപ്പുറത്തെ ആടുകളെ പോലെ നിൽക്കുന്നു. ഞങ്ങൾ ഈ ആഹാരത്തെ ഇഷ്ടപ്പെടുന്നു. ഇത് ഞങ്ങളുടെ പ്രാണന് നന്നായിരിക്കുന്നു. ദൈവം ഞങ്ങളോടുകൂടെ ജീവിക്കുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം ക്രിസ്തുവിലേക്ക് ശൂന്യമാക്കുകയും ക്രിസ്തു സഭയിലേക്ക് ശൂന്യമാക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. എല്ലാ തരത്തിൽപ്പെട്ട മതങ്ങളും എല്ലാ തരത്തിൽപ്പെട്ട സഭാ സംഘടനകളും എല്ലാ തരത്തിൽപ്പെട്ട വിശ്വാസികളുടെയും ഇടയ്ക്ക് നിന്ന് ഞങ്ങൾ നിൽക്കുമ്പോഴും വചനം അതിനുവേണ്ടി സ്വയം സംസാരിച്ചിട്ട് ദൈവം വെളിപ്പെട്ടിരിക്കുന്നുവെന്ന് പറയുന്നു. ആ ഉത്തമ അടയാളമായ ദൈവം ഇപ്പോഴും തന്റെ ജനങ്ങളുടെ ജഡത്തിൽ വെളിപ്പെട്ടിരിക്കുകയും അതേ അടയാളങ്ങളെയും അത്ഭുതങ്ങളെയും പ്രവർത്തിക്കുകയും ഒരു മേഘത്തിന്റെ രൂപത്തിലും ഒരു സ്തംഭത്തിന്റെ രൂപത്തിലും അങ്ങനെ പ്രത്യക്ഷമാകുകയും ഞങ്ങളുടെ ഇടയിൽ വസിക്കുകയും ഞങ്ങളുടെ ഹൃദയങ്ങളെ വിവേചിക്കുകയും വരുവാനുള്ള കാര്യങ്ങളെ മുൻകൂട്ടി പറയുകയും ഞങ്ങളുടെ രോഗങ്ങളെ സുഖപ്പെടുത്തുകയും ഞങ്ങളെ അത്രമാത്രം സ്വർഗീയരാക്കിയിട്ട് ഞങ്ങൾ തന്നെ സ്ഥിരബുദ്ധിയില്ലാതായിരിക്കുന്നു. അതത്രയുമായിട്ട് ഈ ലോകത്തിന്റെ മക്കൾക്ക് അപരിചിതമായ കാര്യങ്ങൾ ചെയ്യുന്നവരായി തീരുകയും അവരെ പ്രകാരം പരിഹസിക്കുകയും പെന്തക്കോസ്ത് നാളിൽ അവർ പറഞ്ഞതുപോലെ ഇവർ പുതുവീഞ്ഞു കുടിച്ചവരാണെന്ന് അങ്ങനെ പറഞ്ഞതുപോലെ അവർ അവിടെ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് ഭ്രാന്താണെന്ന് വിചാരിക്കുന്നു.
My breath, my sunshine, my all in all, the great Creator, dear King, my Savior, and
എന്നാലോ ഞാൻ അവനെ എത്രയധികം സ്നേഹിക്കുന്നു, എത്രയധികം ആരാധിക്കുന്നു. എന്റെ ജീവനും എന്റെ വെളിച്ചവും എന്റെ എല്ലാമേ മഹാൻ സൃഷ്ടാവായ അവൻ എന്റെ രക്ഷിതാവാകുകയും ദൈവത്തിന്റെ സർവസമ്പൂർണതയും അവനിലായിരിക്കുന്നു. ദൈവത്തോടുള്ള നിങ്ങളുടെ വിശ്വസ്തതയും നിങ്ങളുടെ പ്രതിജ്ഞകളെയും നിങ്ങളുടെ ആത്മാർത്ഥതയും സത്യസന്ധതയും സമർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ കൈകളെ ഉയർത്തുമോ? കർത്താവേ, ഞങ്ങൾ ഞങ്ങളെ തന്നെ നിന്റെ സാന്നിധ്യത്തിന്റെ വെളിപ്പെടലിന്റെ അനുഗ്രഹത്തിന് ശേഷം ഞങ്ങളെ തന്നെ നിനക്ക് സമർപ്പിക്കുകയും ദൈവം ഇപ്പോഴും ജഡത്തിൽ വെളിപ്പെടുന്നുവെന്ന് അറിയുകയും ചെയ്യുന്നു. അവൻ ഞങ്ങൾക്ക് വേണ്ടി മണ്ണാകുകയും അവൻ ഞങ്ങളുടെ ഓഹരിയാകുകയും ദൈവത്തിൽ നിന്നും അവൻ സ്വയം മനുഷ്യനായി തീരുകയും അതിനാൽ മനുഷ്യന് അവനിൽ ജീവിക്കാനിടയാകുകയും ചെയ്യുന്നു. ഇന്ന് രാവിലെ ഞങ്ങളുടെ ആത്മാവിൽ ഞങ്ങൾ നിന്നെ അനുഭവിച്ചറിഞ്ഞിരിക്കുന്നു. നിന്റെ പ്രവൃത്തികളെയും നിന്റെ പ്രകടനത്തെയും ഞങ്ങൾ കാണുന്നു. ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്നു. ഞങ്ങൾ ഞങ്ങളെ തന്നെ നിനക്ക് പുതുതായി സമർപ്പിക്കുന്നു.
And to do everything that we know how to do that would be pleasing
നിന്നെ ആദരിക്കുന്നതിനും നിന്നെ സ്നേഹിക്കുന്നതിനും നിന്നെ പ്രീതിപ്പെടുത്തുന്ന കാര്യങ്ങളെ ഞങ്ങൾക്കറിയാവുന്ന രീതിയിൽ ചെയ്യുന്നതിനും ക്രിസ്ത്യാനികളെ പോലെ ഞങ്ങളുടെ ജീവിതം ജീവിക്കുന്നതിനും അത് യാതൊരു നിന്ദയും കൊണ്ടുവരാതെ നിന്റെ മഹത്തായതും വിശുദ്ധവുമായ നാമത്തെ അനുഗ്രഹമായി തീരാനിടയാക്കണമേ. നിന്റെ മക്കളായിട്ട് കർത്താവേ, ഇത് ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ചെയ്യുന്നു. ആമേൻ.
I want to ask you something before you take your seat.
നിങ്ങൾ ഇരിക്കുന്നതിന് മുമ്പ് ഞാൻ ചില കാര്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഇതുപോലൊരു മാതൃക നിങ്ങൾ എപ്പോഴെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ? ഇത് പരിശുദ്ധാത്മാവിന്റെ മാതൃകയാകുന്നു. ആരും ഒരു വാക്ക് പറയാതെ തന്നെ സ്വയമായി എഴുന്നേറ്റ് മുമ്പോട്ട് വന്ന് ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. ഈ വിഷയത്തിന്മേൽ ഞാൻ രണ്ടു ദിവസമായിട്ട് പഠിക്കുകയും പ്രാർത്ഥിക്കുകയുമായിരുന്നു. അതിലും കൂടുതലായിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച തൊട്ട്. അതെ, കഴിഞ്ഞ ഞായറാഴ്ച തൊട്ടായിരുന്നു. എപ്രകാരം ഈ ഉത്തമ അടയാളം അതിനെക്കുറിച്ച് ദൈവം പറഞ്ഞു. ഞാൻ അവർക്കൊരടയാളം നൽകും. ഞാൻ അവരുടെ ജഡത്തിലായിരിക്കും. ഞാൻ അവരെ പോലെയാകും. അവർ എന്നെ പോലെയാകും. ദൂതന്മാർ അത് നോക്കി കണ്ടു എന്നവൻ പറഞ്ഞു. അല്ലെങ്കിൽ ദൂതന്മാർ ഇടയന്മാരോട് പറഞ്ഞു, പുൽത്തൊഴുത്തിൽ ചെന്ന് നോക്കുക, ഞാൻ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് നിങ്ങൾ കാണും. ആ അടയാളം ദൂതന്മാർക്ക് വേണ്ടിയായിരുന്നില്ല, അത് ഇടയന്മാർക്ക് വേണ്ടി മാത്രമായിരുന്നില്ല, അത് ദൈവം ജഡത്തിൽ വസിക്കുന്നുവെന്ന് ലോകം കാണുകയും വിശ്വസിക്കുകയും ചെയ്യുന്നതിനായിരുന്നു. അങ്ങനെ ഈ ജഡത്തിന്റെ അർപ്പണത്തിൽ കൂടി അവൻ നമ്മുടെ ജഡത്തെ ശുദ്ധീകരിക്കുകയും അതിനാൽ അവനും തമ്മിൽ വസിക്കാൻ കഴിയുകയും ചെയ്യുന്നു. ദൈവം നിങ്ങളിലാകുന്നു, ക്രിസ്തു നിങ്ങളിലാകുന്നു, ലോകാവസാനത്തോളം ഇതാ ഞാൻ നിങ്ങളോടുകൂടെ ആയിരിക്കുന്നു. ഇത് മറക്കരുത്. ഇത് നിങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വെച്ചുകൊള്ളുക. എന്നെ സ്നേഹിക്കുന്നവരായ എന്റെ ജനങ്ങളിൽ നിന്നും ക്രിസ്തുമസിന്റെ സമ്മാനമായി ഒരു ക്യാമറയും മറ്റ് പല സാധനങ്ങളും തോക്കും അങ്ങനെയെല്ലാം കിട്ടിയിരിക്കുന്നു. ഞാനത് എത്രമാത്രം വിലമതിക്കുന്നു. എന്നാൽ ഇത് നിത്യജീവനാകുന്നു. ക്രിസ്തു നമ്മൾ ജീവിക്കുന്നു എന്നുള്ളതിന്റെയും അവന്റെ സമ്പൂർണത നമ്മൾ വസിക്കുന്നതിന്റെയും അത് നമ്മെ എഴുന്നേൽപ്പിച്ച് വ്യത്യസ്തമായി പെരുമാറുന്നതിനിടയാക്കുന്ന വാഴ്ത്തപ്പെട്ട ഉറപ്പാകുന്നു. കാരണം നിങ്ങളത് ചെയ്യുമ്പോൾ നിങ്ങൾ ലോകത്തിനൊരു ഓടിപ്പോകുന്നവനായിരിക്കും തീരും. നിങ്ങളൊരു തീർത്ഥാടകനായി തീരും. നിങ്ങൾ നിങ്ങളെ തന്നെ ലോകകാര്യങ്ങളിൽ മരിച്ചവനെ കരുതുകയും ഒരു പുതിയ ജീവിതത്തിൽ ജീവിക്കുന്നവനായും കാണും. ഈ ലോകത്തിൽ നിങ്ങളൊരു അനന്യനാകുന്നു, നിങ്ങളൊരു അന്യനാകുന്നു. കാരണം നിങ്ങൾ നിങ്ങളുടെ പ്രവൃത്തിയാൽ ദൈവം ശില്പിയായി നിർമ്മിച്ച ഒരു നഗരമുണ്ടെന്ന് പ്രഖ്യാപിക്കുന്നു. ഈ ലോകകാര്യങ്ങൾക്കായി ഇനിയും നിങ്ങൾ കരുതുന്നില്ല. എന്നാൽ നാം സ്വർഗീയരായിട്ട് ദൈവം ശില്പിയായി നിർമ്മിച്ച ആ നഗരത്തിനായി കാത്തിരിക്കുന്നു. നാം കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചിരിക്കുന്നതിനാൽ നാം അബ്രഹാമിന്റെ സന്തതിയാകുന്നു. കൂടാതെ ലോകകാര്യങ്ങൾക്കായി മരിച്ചിരിക്കുകയും അവന്റെ പുനരുദ്ധാനത്തിന്റെ സാദൃശ്യത്തിൽ വീണ്ടും ഉയർപ്പിക്കപ്പെടുകയും അബ്രഹാം നടന്നതുപോലെ ഒരു നഗരത്തിനായി കാത്തിരിക്കുകയും ദൈവത്തിന്റെ വചനത്തെ എടുത്തുകൊണ്ട് ഇല്ലാത്തതിനെ ഉള്ളതുപോലെ എടുത്തുകൊണ്ട് അബ്രഹാം ചെയ്തതുപോലെ ദൈവത്തിന്റെ സന്ദേശവാഹകരായ ദൂതന്മാരെ നമ്മുടെ വീട്ടിൽ അതിഥി സേവ ചെയ്യുകയും ചെയ്യുന്നു. എന്തൊരു സമയമാകുന്നു. ലോകത്തിന്റെ യാതൊന്നും വേണ്ട എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. നമുക്ക് അവനെ ആവശ്യമായിരിക്കുന്നു. അവനെ മാത്രം. അവൻ നമ്മുടെ രക്ഷിതാവാകുന്നു. ഈ കെട്ടിടത്തിൽ നിന്നും ഇന്ന് രാവിലെ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ അവനെയും നിങ്ങളോടൊപ്പം എടുത്തുകൊള്ളുക. ഒരിക്കലും ഇത് വിട്ടുപോകാനിടയാകരുത്. നിങ്ങളുടെ ജീവകാലം മുഴുവൻ നിങ്ങളുടെ പ്രാണനിൽ മാധുര്യമേറിയവനായിരിക്കുക. നിങ്ങളുടെ ഇരിപ്പിടങ്ങളിലേക്ക് ഇപ്പോൾ നിങ്ങൾ പോകുമ്പോൾ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കുട്ടികൾക്ക് അവരുടെ സമ്മാനങ്ങളുണ്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥന ചെയ്യേണ്ടിയിരിക്കുന്നുവോ സഹോദരി, അവരെ ഇവിടേക്ക് വരാൻ സഹായിക്കണമേ. പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ദൈവമായ കർത്താവ് ഈ സഹോദരനോട് ദയാലുവായിരിക്കട്ടെ. കർത്താവെ, മദ്യപാനത്തിന്റെ ആത്മാവിനെ ഇവനിൽ നിന്ന് പുറത്താക്കണമേ. അവൻ ദൈവത്തിന്റെ പുതുവീഞ്ഞു കുടിച്ചവനാകാൻ ഇടയാക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. ഇത് സ്വർഗീയമായിരിക്കുന്നില്ലേ? ഇത് മാധുര്യത്തെ എത്ര പേർ അനുഭവിച്ചറിയുന്നു? എന്താണ് പറയേണ്ടതെന്ന് ആർക്കും അറിയില്ല. എനിക്കൊന്നും പറയാനറിയില്ല. വാക്കുകൾക്കായി ഞാൻ തേടുന്നു. എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അവന്റെ ആത്മാവ് കടന്നു വന്നിരിക്കുന്നു. എന്താകുന്നു ഇത്? നിങ്ങൾ കുഞ്ഞാടുകളാകുകയും നിങ്ങളെ കുഞ്ഞാടിന്റെ, അതായത് ആടുകളുടെ ഭക്ഷണത്തിലേക്ക് നയിക്കുന്നതിനായി പ്രാവ് ഇവിടെ ആയിരിക്കുന്നതുമാണ്. ഇതാടുകളുടെ ആഹാരമാണ്. മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനത്താലും ജീവിക്കുന്നു. നമ്മുടെ ആത്മാവ് അവനിൽ ജീവിക്കുന്നു. എന്റെ നല്ല സുഹൃത്തും അഭിഭാഷകനുമായ റോബിൻസൺ, എനിക്ക് അദ്ദേഹത്തെ കാണേണ്ടതായിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ വസ്ത്രങ്ങൾ മാറിയിട്ട് തിരികെ വരുന്നത് വരെ നിങ്ങൾ കാത്തിരിക്കുമെങ്കിൽ നന്നായിരുന്നു, കാരണം ഞാൻ വിയർത്തിരിക്കുന്നു. കുട്ടികളുടെ സമ്മാനങ്ങൾക്കായി സഹോദരൻ നെവിൽ ഇപ്പോൾ ഈ യോഗത്തെ എടുക്കുന്നതാണ്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എപ്പോഴും മഹത്വത്തിൽ നിന്നും എന്ന പാട്ട് പാടുക. നിങ്ങൾ അത് ചെയ്യുമ്പോൾ നാം എന്താണ് അവനിൽ വിശ്വസിക്കുന്നതെന്ന് ഓർക്കുക. ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും അവനിൽ വസിക്കുന്നു. സഹോദരൻ നെവിൽ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അതെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന പക്ഷം ഇന്ന് രാത്രിയിൽ വീണ്ടും പ്രസംഗിക്കുന്നതിന് വരാമോ എന്ന് സഹോദരൻ നെവിൽ എന്നോട് ചോദിച്ചു. അദ്ദേഹത്തിന്റെ യോഗത്തെ എടുക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, എന്നാൽ ഞാൻ ഇവിടെയായിരിക്കുന്നു, അതിനുവേണ്ടിയാണ് ഞാൻ ഇവിടെയായിരിക്കുന്നത്. അതുകൊണ്ട് കർത്താവ് അനുവദിക്കുന്ന പക്ഷം ഈ യോഗത്തിൽ സംസാരിക്കുന്നതിനായി ഇന്ന് രാത്രിയിൽ ഞാൻ തിരികെ എത്തുന്നതാണ്.